ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന വിലപ്പെട്ട കത്തുദാസന്മാരായ എല്ലാ ദൈവദാസന്മാർ, മറ്റ് വിലപ്പെട്ട എന്റെ സ്നേഹിതന്മാര്, കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ മാതാപിതാക്കൾ, സൗരീശ്വരന്മാർ, കുഞ്ഞുങ്ങൾ, മനോഹര ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിന്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലത്തെ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, പാട്ടിലൊക്കെ തന്നെ വലിയ ദൈവപ്രവൃത്തി ഈ ശബ്ദപരിധിക്കകത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് ആത്മാർത്ഥമായി വിശ്വസിക്കും? രാത്രി ഈ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:3-5 വാക്യങ്ങൾ ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം.
അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സൂഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രം ഇല്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു. പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവരും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ച് തോന്നോ എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനം എവിടെയുണ്ടോ അവിടെ ജനത്തിന് ദൂത് കൊടുക്കുവാൻ ദൈവം തയ്യാറാണ്. പരിശുദ്ധാത്മാവിന്റെ ആലോചന വെളിപ്പെട്ടു വരുവാൻ ഇന്ന് രാത്രി വചനത്താലുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദപരിധിയിൽ വെളിപ്പെടുവാൻ നമുക്കൊരുമിച്ച് അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തടസ്സമായി നിൽക്കുന്ന സകല പോരുകളെ അങ്ങ് ശാസിക്കണമേ. കർത്താവിന്റെ മഹത്വം മാത്രം വെളിപ്പെടുവാൻ അങ്ങിടയാക്കണമേ. ക്രൂശിനെ ഞങ്ങൾ മറയുന്ന കർത്താവേ, ഇന്ന് രാത്രി ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. എതിരായിരിക്കുന്ന സകല അന്ധകാര പോരുകളെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അമർച്ച ചെയ്യുന്നു. മഹത്വം ഈ രാത്രി അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാട് വിശ്വസിക്കുന്ന ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവം ഇവിടെയുണ്ട്. കൊടിയ ക്ഷാമം നിലനിൽക്കുന്ന സമയത്ത് മനുഷ്യനെ ആരും കഴിക്കാൻ മടിക്കുന്ന കരുതയുടെ ഇറച്ചി പോലും കിട്ടാനില്ലാത്തൊരു കാലഘട്ടത്തിൽ, ഒരു കരുതയുടെ തലയ്ക്ക് 80 വിലയുള്ള സമയം, ഒരു പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നാളെ ഈ നേരത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ്. രാജ്യം ഭരിക്കുന്ന രാജാവ് എങ്ങനെ പരിഹാരമുണ്ടാകുമെന്നറിയാതെ മതിൽമേൽ രട്ടുടുത്തുകൊണ്ട് തലമുടി പിച്ചിപ്പറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ, പ്രതിവിധി അറിയാതെ ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭക്തൻ പറഞ്ഞു, മറുപടി പ്രാർത്ഥിക്കുന്നവന്റെ പക്കലുണ്ട്. പ്രൈസലോ. ഇത് ജനം വിശ്വസിച്ചില്ല, അകമ്പടി നായകൻ വിശ്വസിച്ചില്ല. പക്ഷേ അംഗവൈകല്യം വന്ന, കുഷ്ഠരോഗം ബാധിച്ച 4 കുഷ്ഠരോഗികൾ അത് വിശ്വസിച്ചു. അവർ ശക്തമായ തീരുമാനമെടുത്തു, ഇവിടെ ഇരുന്നാലും മരിക്കും, ആരാമ്യ പാളയത്തിൽ ചെന്നാലും മരിക്കും. എന്നാ പിന്നെ മരിക്കുന്നിടത്ത് വെച്ച് അങ്ങോട്ട് മരിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാണനെ വിലയേറിയതായിട്ടെണ്ണാതെ വാക്തത്വത്തെ മുറുകെ പിടിച്ച് ദൈവശബ്ദത്തിന് മുമ്പിൽ സ്റ്റെപ്പ് വെക്കാൻ ഒരു സന്ധിക്ക് അവർ തീരുമാനിച്ചു. ഇങ്ങനെയാണ് രാജാക്കന്മാരുടെ 2 7 എഴുതിയിരിക്കുന്നത്. അവർ സന്ധിക്ക് പുറപ്പെട്ടു. അടുത്ത വാക്യം, ആരാമ്യ സൈന്യം സന്ധിക്ക് ഓടിപ്പോയി. അവർ പുറപ്പെട്ടത് തിരുവല്ലായിൽ നിന്നാണെന്നിരിക്കട്ടെ, ആരാമ്യ പാളയം പാർക്കുന്ന കോട്ടയത്താണ് പുറപ്പെട്ടത്. 4 കുഷ്ഠരോഗിയ, ഷെയ്പ്ലെസ് ആയ കരർ, കാലിന്റെ വിരൽ പത്തുമില്ലാത്ത, കൈയുടെ വിരൽ പത്തുമില്ലാത്ത, മൂക്ക് മൊത്തമില്ലാത്ത, ചെവി മൊത്തമില്ലാത്ത, കുട്ടത്താൽ അട്ടുപൊക്കൊണ്ടിരിക്കുന്ന, പഴുപ്പ് ബാധിച്ച, സമൂഹം വെറുത്ത, ന്യായപ്രമാണം പുറത്താക്കിയ 4 പേര് വാക്തത്വത്തെ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് 1-ാമത്തെ 4 സ്റ്റെപ്പ് വെച്ചപ്പോൾ അങ്ങ് കോട്ടയത്ത് കിടക്കുന്ന ആരാമ്യ സൈന്യം ഇവർ ഇവിടുന്ന് സ്റ്റെപ്പ് വെച്ചപ്പോൾ അവിടുന്ന് ഓടിയെങ്കിൽ ഇന്ന് രാത്രി നീ ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിരോധമായി പാളയം അടിച്ച സകല മണ്ഡലത്തിൽ നിന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല ശക്തികളെ ഓടിക്കുവാൻ കരുത്തുള്ളവർ, വിശ്വാസമുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ വ്യാപാരമേ അഭിനയിക്കുക. ഹല്ലേലൂയ. ദൈവശബ്ദത്തിന് കാതുകൊടുത്ത 4 പേർ ഒരുമിച്ച് പുറപ്പെട്ടപ്പോൾ ശത്രു കേട്ടത് അംഗവൈകല്യം വന്നവന്റെ, പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടവന്റെ, ഷെയ്പ്ലെസ് ആയ കുഷ്ഠരോഗിയുടെ കാല് വെക്കുന്ന ശബ്ദമല്ല ആരാമ്യ പാളയം കേട്ടത്, കുതിരകളുടെയും രഥങ്ങളുടെയും പ്രിസലോ മഹാസൈന്യത്തിന്റെയും ആരവം ദൈവം അവന്റെ കാതി കേൾപ്പിച്ചു. നീ ഇവിടെ സ്തുതിക്കുമ്പോ ശത്രുവിന്റെ പാളയത്തിൽ ആരവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാ ദൈവദാസന്മാരെ സ്തുതിക്കാൻ പറയുന്നത്, നിനക്ക് വിരോധമായി പാളയമടിക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി ആരവം കേൾപ്പിച്ച് ശത്രുവിനെ പരക്കം വായിക്കാൻ കഴിയുന്ന ദൈവശക്തി ഇവിടെ വ്യാപരിച്ച് വിശ്വാസമുള്ളവർ മാത്രമേ അത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് ഹാർട്ടിന്റെ വാൽവിനും ബ്ലോക്ക് വന്നാൽ 70% താഴെയുള്ള ബ്ലോക്ക് ആണെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ കൂടാതെ ഓപ്പൺ സർജറി കൂടാതെ ആൻജിയോപ്ലാസ് ചെയ്താൽ സൗഖ്യമാകും എന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ട് 19 വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള അത്രയും കാലമൊക്കെ ആയിട്ടുണ്ട്. ശരീരത്തിന് മറ്റൊരു ഭാഗത്ത് ഞരമ്പ് മുറിച്ച് അതിനകത്തൂടെ കയറ്റി വിടുന്ന ചെറിയൊരു ഡിസ്ക് ആ ഞരമ്പിൽ കൂടെ തുളച്ച് 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 കയറി ചെന്ന് ഹാർട്ടിന്റെ വാൽവിനകത്തെ ബ്ലോക്ക് അടിച്ച് നിരപ്പാക്കി വീണ്ടും ആ പഴയ ബ്ലഡ് പമ്പ് ചെയ്യാവുന്ന രീതിയിലാക്കുന്നതിന് അങ്ങനെ പറയുന്നതെന്നാണ് എന്റെ അറിവ്. ഞാൻ ചികിത്സിക്കാറില്ല എങ്കിലും ഇവർ കണ്ടുപിടിച്ചിട്ട് 19 വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയായെങ്കിലും പലതും തട്ടിപ്പോവും, അത് വേറെ കാര്യം. എന്നാൽ 1900 വർഷങ്ങൾക്ക് പുറകെ പൗലോസ് പറഞ്ഞു വചനം അഞ്ചിയോപ്ലാസ ചെയ്യുമെന്ന്. പ്രൈസലോ. ഇവിടുത്തെ അഞ്ചിയോപ്ലാസ ഹാർട്ടിന്റെ വാൽവിന് മാത്രമുള്ളതാ, പക്ഷെ വചനത്തിന്റെ അഞ്ചിയോപ്ലാസ തരുമുടി നാരനെക്കാട്ടി കനം കുറഞ്ഞ ഞരമ്പാണെങ്കിലും ആ ഞരമ്പിനകത്തൂടെ തുളച്ചു ചെല്ലുന്നതാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും ഞാടി ഞരമ്പുകളെയും സന്ധി മഞ്ഞകളെയും വേർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലും എന്ന് പറഞ്ഞ അർത്ഥം അഞ്ചിയോപ്ലാസ ചെയ്യുമെന്നാ. ഇന്ന് രാത്രി നീ ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിർജീവമായ മണ്ഡലങ്ങളിൽ വചനത്തിന്റെ ശക്തി തുളച്ചു കയറി ചെന്ന് ഒരു അഞ്ചിയോപ്ലാസ നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട മണ്ഡലത്തിൽ ദൈവ വചനത്തിന് ഇന്നത്തെ അധികാരത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ വിശ്വാസമുള്ളവർ 2 കരമടിച്ച അഭിഷേകത്തോടെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ശക്തപരിധി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തേജസ് ഇറങ്ങുന്ന രാത്രിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസലോ. ദൈവ വചനത്തിന്റെ വേഗത ലോകത്തിലെ ഏറ്റവും വേഗത ശബ്ദത്തിനാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞ് പ്രകാശത്തിനാണെന്ന്, ഈ അടുത്ത കാലത്ത് പറഞ്ഞ് പ്രകാശത്തേക്കാളൊക്കെ വേഗത മനുഷ്യന്റെ മനസ്സിനാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് UKയിലോ അയർലൻഡിലോ സ്കോട്ട്ലൻഡിലോ അമേരിക്കയിലോ ഒക്കെ പോയി വരാം, 1 സെക്കൻഡ് മതി. അങ്ങനെ പോയി വന്നോണ്ടിരിക്കുകയാണല്ലോ, വളരെ മോത്തമൊക്കെ മതി. പ്രൈസലോ. ഇപ്പൊ മനുഷ്യ മനസ്സിന് ഭയങ്കര വേഗതയാണ്, പക്ഷെ മനുഷ്യ മനസ്സിനേക്കാൾ വെളിച്ചത്തെക്കാൾ ശബ്ദത്തെക്കാൾ വേഗത ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്. പ്രൈസലോ. ഒരു ശതാധിപൻ യേശു എടുക്കുമെന്ന് പറഞ്ഞ എന്റെ കുഞ്ഞെ മരിക്കാറായി കിടക്കുക. യേശു പറഞ്ഞു ഓക്കെ ഞാൻ നിന്റെ കൂടെ വരികയാ. അവനത് പ്രതീക്ഷിച്ചില്ല. നമ്മളെ പോലൊക്കെയാണ് ഓർത്ത് നമ്മളെ വിളിച്ചാൽ പറയും ഇന്ന് ഡേറ്റ് ഇല്ല, പിന്നെ വിളിക്ക്, മൊബൈൽ നമ്പർ കുറിച്ചോ, ഡേറ് നോക്കട്ടെ, പ്രോഗ്രാം നോക്കി, രാത്രി 10 കഴിഞ്ഞാൽ വിളിക്കാവെന്നൊക്കെ പറയും. കർത്താവിന് മാത്രം നമ്മുടെ ഹെഡ് വെയിറ്റ് ഒന്നുമില്ല, ഡേറിയില്ല, പ്രോഗ്രാം ഷീറ്റ് ഇല്ല, മൊബൈൽ നമ്പർ ഇല്ല, ആര് വിളിക്കും അതാ പ്രോഗ്രാം. സ്വത്ര ആരും പറഞ്ഞില്ല ഇന്ന് രാത്രി വിളിച്ചാൽ കൂടെ വരാൻ തയ്യാറാ. നിന്റെ വീടിന്റെ വലിപ്പവും നിന്റെ യോഗ്യത ഒന്നും വിളിക്കാൻ, ആര് വിളിക്കുമോ അവന്റെ കൂടെ കർത്താവ് ഈ രാത്രി വരികയാ. ഒന്ന് വിളിച്ചു നോക്കിക്കേ, വിളിച്ചാൽ നിന്നെ ഒറ്റയ്ക്ക് ഇവിടത്തിലെ കൂടെ വരാൻ യേശു തയ്യാറാ. കൂടെ വരാൻ തയ്യാറായപ്പോൾ അവൻ പറഞ്ഞ കർത്താവ് എന്റെ പുലയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഒത്തിരി അയോഗ്യതയുള്ള മനുഷ്യനാണ് ഞാൻ, പക്ഷേ ഇച്ചിരി അധികാരം എനിക്കുണ്ട്. ഞാൻ ഒരാളോട് പോകാൻ പറഞ്ഞാൽ പോന്നു, വരാൻ പറഞ്ഞാൽ വരുന്നു. നീന്റെ അടുക്കൽ ഞാൻ വന്നത് എന്നേക്കാൾ നീ അധികാരമുള്ളവൻ അറിഞ്ഞുകൊണ്ടാണ്. നീ ഈ ചെറിയൊരു വിഷയത്തിന് വേണ്ടി നടന്ന് എന്റെ കൂടെ അന്ന് വരെ വരും, 2 ദിവസം നടന്നാലേ എന്റെ വീട്ടിൽ വരത്തുള്ളൂ. അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്റെ കൊച്ചൻ സൗഖ്യമാവും. പ്രൈസലോ. യേശുവിനെ സൂക്ഷിച്ചു നോക്കി വലിയ ആശ്ചര്യമായി ഇവനെ കണ്ടപ്പോ കർത്താവ് പറഞ്ഞു, നിന്റെ ഈ വാക്ക് നിമിത്തം പൊയ്ക്കോ, നിന്റെ കുഞ്ഞ് സൗഖ്യമായി. പിശിച്ചറിയാനോട് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, അന്നാലും ഞാൻ കഷ്ടപ്പെട്ട് രണ്ടു ദിവസം വേണ്ടി തലേ കൈവിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേര് എന്നാൽ ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് ഞാൻ പോകത്തുള്ളായിരുന്നു. ഇത്രയും ബന്ധപ്പെട്ട് വന്നാലേ സ്തോത്രം. ഇവൻ പ്രാർത്ഥിക്കാനും പറഞ്ഞില്ല, പ്രാർത്ഥിപ്പിക്കാനും പറഞ്ഞില്ല, കേട്ടപ്പോഴെ പോയി. പിറ്റേ ദിവസം വൈകിട്ട് വീട്ടിൽ ചെന്ന് അവനെ അവൻ വീടോട് അടുക്കുമ്പോ ഒരു ദാസൻ ഓടി വന്ന് പറഞ്ഞു, കുഞ്ഞ് സൗഖ്യമായിട്ടിരിക്കുന്നു. പ്രൈസലോ, അവൻ അറിയേണ്ട സൗഖ്യമല്ല എത്ര മണിക്കാണ് അറിയേണ്ടത്, എത്ര മണിക്കാ സൗഖ്യമായി. പ്രൈസലോ, കുഞ്ഞ് സൗഖ്യമായപ്പോ ഞാൻ അവരെ അറിഞ്ഞ ബ്രോ ഈ പ്രൈസലോ എന്ന് പറഞ്ഞ അന്യ ഭാഷ പറഞ്ഞ് ആരാധിച്ചേനെ. ഇവൻ അതല്ല വിഷയം, അവൻ എപ്പോഴാന്ന് അറിയണ്ടേ. അവൻ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് 7 മണിക്ക്. ഓ, ഇവൻ ഇന്നലെ ആത്മാവിലായി പൊക്കോ എന്ന് പറഞ്ഞത് ഇന്നലെ വൈകിട്ട് 7 മണിക്ക്. സൗഖ്യമായത് ഇന്നലെ വൈകിട്ട് 7 മണിക്ക്. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് രാത്രി നീ ഇവിടെ കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങ് അവിടെ ഈ കേൾക്കുന്ന സമയത്ത് നീ ഇവിടെ ഇരിക്കുമ്പോ നിന്റെ കൂടാരത്തിൽ ദൂതനെ ഇറക്കി നീ ഭാരപ്പെട്ട് കണ്ട വിഷയത്തിന്മേൽ ഇന്ന് രാത്രി മറുപടി തരുവാൻ എന്റെ യേശു മതിയായവൻ അവിശ്വാസമുള്ളവർ മാത്രം ഈ രാത്രി നന്നായി ദൈവത്തെ സ്തുതിക്കട്ടെ. ായി നിന്നെ അലട്ടുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി വചനമയച്ച് നമുക്ക് ഇന്ന് രാത്രി പ്രാഗൽഭ്യമുള്ളത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും ഇപ്പൊ പറയുന്നൊരു കാര്യം അത് പുസ്തകത്തിൽ വായിക്കാൻ കൊള്ളുന്ന ഒരു പുസ്തകമാണ്, കാരണം എല്ലാ പുസ്തകത്തിനും അതും ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടില്ല. 66 പുസ്തകം ഉണ്ട്, ആകെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എബ്രായ ലേഖനേ ഉള്ളൂ. ഉൽപ്പത്തി പോലും ആദ്യം ദൈവം എന്ന അല്ലേ സാറേ, എന്നാ എബ്രായനെ തുടങ്ങുന്ന ദൈവം എന്ന് പറഞ്ഞ. അതുകൊണ്ട് തന്നെ ആ പുസ്തകം എല്ലാവരും വായിക്കണം. സ്തോത്രം. ദൈവം പണ്ട് ഭാഗഭാഗമായും വിവിധമായും കുറേച്ച കുറേച്ച പ്രവാചകന്മാരിൽ കൂടെ പിതാക്കന്മാരോട് പറഞ്ഞു, മുഴുവൻ പറഞ്ഞിട്ടില്ല, നേരിട്ട് പറഞ്ഞില്ല, പ്രവാചകന്മാരി കൂടെ പറഞ്ഞു. സ്തോത്രം. ലോകത്തെ മുഴുവൻ എഴുത്തുകാരൻ രണ്ടാക്കി, ഒന്ന് പണ്ട്, രണ്ട് അന്ത്യകാലം. പണ്ടെന്ന് പറയുന്ന യേശു ക്രിസ്തു വരെ ആദാം മുതൽ, അന്ത്യകാലം യേശു ക്രിസ്തു മുതൽ ഈ രാത്രി വരെ. പ്രിസലോ, അപ്പോൾ യേശു ക്രിസ്തു വരെയുള്ള സമയം കുറേച്ച കുറേച്ച പറഞ്ഞു. ഒത്തിരി അറിയാൻ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മനുഷ്യൻ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല. സ്നേഹം കൊണ്ട് ചോദിച്ചു, കർത്താവ് വാക്കിലൂടെ പറയാമോ? കർത്താവ് പറഞ്ഞു, പോയി വിശ്രമിച്ചു, നിന്റെ പരിപാടി തീർന്നു. സ്തോത്രം. അപ്പൊ അറിയാൻ ആഗ്രഹിച്ചതിനോടും അധികം പറഞ്ഞിട്ടില്ല. എന്നാൽ അന്ത്യകാലത്ത് നമ്മോട് പറഞ്ഞത് പുത്രം മുഖാന്തരമാണ്. പ്രിസലോ, അവനോട് പറയാം. അവനെ കൊണ്ട് പറഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ള 13 അധ്യായങ്ങളിൽ പറഞ്ഞേക്കുന്ന അവൻ ആരാന്ന, നമ്മളോട് പറഞ്ഞവൻ ആരാന്ന പിന്നുള്ള മുഴുവൻ അധ്യായം. അവനെല്ലാവരേക്കാൾ ശ്രേഷ്ഠനാണ്. പ്രിസലോ, അവൻ എത്ര മഹാൻ എന്ന് പറഞ്ഞ ആ പുസ്തകം പോകുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത്, പിതാക്കന്മാരോട് പറഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ മൂക്കിൽ കാലാകാലങ്ങളിൽ നാട്ടുകാർ പഞ്ഞു വെച്ചു, കേട്ട പിതാക്കന്മാരുടെ മൂക്കിൽ പഞ്ഞു വെച്ചു, ആരും ഇതുവരെ എടുത്തിട്ടില്ല. സ്തോത്രം. എന്നാ നമ്മോട് പറഞ്ഞവന്റെ മൂക്കിൽ ആരും പഞ്ഞു വെച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് അവനിങ്ങനെ ജീവിച്ചിരിക്കുകയല്ലയോ. എന്നോട് പറഞ്ഞ PC, നീ പോയി പ്രസംഗിച്ചു, നീ പ്രസംഗിക്കുന്ന വചനത്തെ അത്ഭുതങ്ങളാൽ പോരാ. അല്ലേലൂയാ, നിന്നെ പകച്ചവൻ കണ്ട് രക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളമായി പോരാ, ഒരു വീര്യ പ്രവൃത്തിയായി. ഇന്ന് രാത്രി ഈ വചനത്തെ ഉറപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുകയാണ്. വിശ്വാസ ദൈവത്തെ സ്തുതിച്ച് ഈ രാത്രി വചനത്തിന്റെ പ്രത്യേകത, നിന്നോട് അരുളി ചെയ്തവൻ, നിന്നോട് അരുളി ചെയ്തവൻ, നിന്നോട് അരുളി ചെയ്തവൻ ഇന്ന് രാത്രി ജീവിച്ചിരിക്കുക. ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ വചനത്തിന്റെ ഉടമസ്ഥൻ ഇന്ന് രാത്രി മരണമേ നിന്റെ ജയം എവിടെന്ന് പറഞ്ഞ് ഒരു കയ്യിൽ മരണത്തിന്റെ താക്കോൽ പിടിച്ച് മറു കയ്യിൽ പാതാള താക്കോൽ പിടിച്ച് ഇന്നത്തെ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ മനഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥ അടച്ചുകൊണ്ടിരിക്കുകയാ. പ്രീസലോ, ഞാൻ പ്രസംഗം 9 കഴിയുമ്പോ നിർത്തും, നിയമം അനുവദിക്കാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ നിർത്തിയാലും എന്റെ യേശു നടന്നുകൊണ്ടിരിക്കും. നിന്റെ വിഷയത്തിന് മറുപടി തന്നല്ലാതെ, നിന്നിൽ ഒരു അത്ഭുതം ചെയ്തല്ലാതെ, ഒരടയാളം ഒരുക്കിയല്ലാതെ പിശിച്ചെറിയാൻ പോയാലും യേശു പോകത്തില്ല. വിശ്വാസ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി എന്റെ യേശു ഈ പന്തലി വന്നിരിക്കുന്നത് മെസ്സേജ് കേട്ട് മടങ്ങാനല്ല, നിന്റെ ജീവിതത്തിൽ ആരമായ ഒരു വിടുതൽ തരുവാൻ വന്നിരിക്കുകയാ. വിശ്വാസമുള്ളവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കട്ടെ. ശൂന്യതകളെ മാറ്റുന്ന സ്വർഗം ഇവിടെയുണ്ട്. Thank you. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗം, നമ്മൾ അനേക പ്രാവശ്യം പ്രസംഗിച്ചു കേട്ട ഒരു വേദഭാഗം. നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, യേശു ശബരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവൻ അങ്ങനെ പോകുമ്പോൾ യാക്കോബ് യോസഫിന് കൊടുത്ത നിലത്തിന് അരികത്ത് വന്നു. അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു ദാഹിച്ചിട്ട് അവിടെ നിന്നു. അപ്പോൾ നട്ടുച്ച നേരം 6 മണിനേരമായിരുന്നു. ഒരു സ്ത്രീ വെള്ളം കോരുവാനായി വന്നു. ബാക്കി സംഭവമെല്ലാം നമുക്കറിയാം. നമ്മൾ വായിച്ച് അവസാനിച്ചത്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കത്തില്ല. ഒരു ഇച്ചിരി പഴയ ചരിത്രം പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തേക്ക് വേഗം വരാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. വേദപുസ്തകം ഒടുവിലത്തെ പേജിൽ ഇസ്രായേലിന്റെ ഭൂപടം കിടപ്പുണ്ട്. കണ്ടാൽ ഏകദേശം നമ്മുടെ കേരളം പോലൊക്കെ തോന്നിക്കും. അത് മൂന്നായി തിരിച്ചു വെച്ചിരിക്കുക. ഏറ്റവും താഴത്തെ ഭാഗം യഹൂദിയ, തൊട്ടു മുകളിലത്തെ ഭാഗം ശമരിയ, ഏറ്റവും മുകളിലത്തെ ഭാഗം ഗലീല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ പടം. കാഴ്ചയ്ക്കിടെ 3 ജില്ല പോലോ 3 പഞ്ചായത്ത് പോലോ നിങ്ങൾ എന്ത് വന്നു വെച്ചാൽ തിരിച്ചു, യഹൂദിയ, ശമരിയ, ഗലീല. പ്രിസനോ കണ്ട കേരളം പോലൊക്കെ ആണെങ്കിൽ കേരളത്തിന്റെ ആകെ ഒരു പാവയ്ക്കാ പോലെ. നിങ്ങൾ വീട്ടിൽ പോയി ആ പടവും നോക്കിയാൽ ആൾക്കാരുടെ സ്വഭാവം ഏകദേശം കയ്പം പാവയ്ക്കാരോ കുട്ടിയൊക്കെയാണ്. പ്രിസനോ അവിടെ അങ്ങനെയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തുകാരുടെ കാര്യം നിങ്ങൾ അറിയണം. ഈ താഴെ യഹൂദി പാർക്കുന്ന മുഴുവൻ ആളുകൾ ഒറിജിനൽ യഹൂദന്മാരാ എന്ന് പറഞ്ഞാൽ എന്നോട് പിണക്കുണ്ടാകില്ല. അപ്പൻ യഹൂദനാണെങ്കിൽ അമ്മയും യഹൂദ സ്ത്രീയാണ്. അങ്ങ് മേളിൽ ഗലീലയിൽ താമസിക്കുന്ന ആളും ഒറിജിനൽ യഹൂദന്മാരാ. അപ്പൻ യഹൂദനാണെങ്കിൽ അമ്മ യഹൂദ സ്ത്രീയാണ്. ഈ ഇടയ്ക്കത്തെ ശമരി കിടക്കുന്നവരെ ഒറിജിനൽ അല്ല. പ്രതിസരോ അപ്പൻ യഹൂദനാണെങ്കിൽ അമ്മ ശമരിയ സ്ത്രീയാണ്. അമ്മ യഹൂദനാണെങ്കിൽ അപ്പൻ ശമരിയ സ്ത്രീയാണ്. സ്തോത്രം. ഇവരാളെ യഹൂദനുമായിട്ട് ഏറെക്കുറെ ബന്ധു ആരാധന ചില സഹകരണമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര മത്സരികൾ. നമ്മൾ പുറപ്പാട് പുസ്തകം തുടങ്ങിയോട് വായിച്ചാൽ ഇസ്രായേലിന്റെ മരുഭൂമി യാത്ര 13 പ്രാവശ്യം പിറുപിറുപ്പുണ്ടാക്കി 40 വർഷം നീണ്ടത് ഈ ശബരിയക്കാരി മൂലം. സ്തോത്രം. അപ്പൊ എനിക്കൊരു കാര്യമാണ്, ശബരിയും കൂടുണ്ടെങ്കിൽ, ഈ രണ്ടും കെട്ടത് കൂടുണ്ടെങ്കിൽ വാത്തത്തെ നാട് കാണാൻ ഒക്കത്തില്ല. കുറഞ്ഞത് 40 വർഷം ചുറ്റി, രണ്ടിനെ ഒഴിച്ച് വാക്കിലെല്ലാം തട്ടി നീ മരുഭൂമി പട്ടുപോകും. ഒരു സ്തോത്രം പറഞ്ഞിട്ട് പ്രൈസലോ ഉള്ളത് പറഞ്ഞാൽ, വാത്തത്തെ ദേശം കണ്ട് ഇറങ്ങിയ ഇസ്രായേൽ മക്കളെ അക്കരെ കൊണ്ടെത്തിക്കാൻ എന്റെ പിൻപി വ്യാപരിച്ചൊരു വ്യാപാരമായി ശമരിയുടെ വ്യാപാരമേ. പ്രൈസ്തലോ. ശമരി കൂടെ യേശു പോയെന്ന് പറയുന്നതിന് ഒരു ചരിത്രമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 1-2 കാര്യം ശബരിയെ കുറിച്ച് പറയാം. ഇവിടെ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. 1 ശേഹേം, 2 ദോദാൻ. പ്രൈസലോ. സ്തോത്രം. 3 സൂഹ. അത് സൂഹ എന്ന സ്ഥലത്താണ് ഇപ്പോൾ യേശു വന്നിരിക്കുന്നത്. യേശു ശബരിയിൽ വന്നു എന്ന് എഴുതിയാൽ മതി വാസ്തവത്തിൽ, പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതിയില്ല. അവൻ ശബരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു, സൂഹ എന്ന പട്ടണത്തിൽ ചെന്നു, അവിടെ യോസഫിന് യാക്കോബ് കൊടുത്ത സ്ഥലത്ത് വന്നു. അവിടെ യാക്കോബിന്റെ കിണറുണ്ടായിരുന്നു. സ്ഥലം യോസഫിന്റെ, കിണർ യാക്കോബിന്റെ. നമ്മുടെ ചില അപ്പന്മാരും മക്കൾക്ക് ആധാരം എഴുതുന്നവരുടെ കൂട്ട. ആധാരം നിന്റെ പേരിൽ, മേലാധായവന്റെ പേരിൽ, എന്റെ കാലശേഷം നിനക്ക് എടുക്കാനൊക്കത്തുള്ളൂ എന്ന് എഴുതി വെക്കുന്ന പോലെ. ഇപ്പോഴാണെങ്കിൽ പിള്ളേരുടെ കാലശേഷം അതെനിക്കാന്ന് അപ്പൻ എഴുതി വെക്കുന്നത്. നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എങ്കിലും പോട്ട്. അന്ന് എഴുതിയപ്പോൾ സ്ഥലം യോസഫിന്റെ, കിണർ യാക്കോബിന്റെ. പ്രൈസ്തലോ. ഈ സ്ഥലം അങ്ങ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലുണ്ട്. അബ്രഹാമിന്റെ പിതാവ് തേരഗ് മരിച്ച ശേഷം ദൈവശബ്ദം കേട്ട് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും പരിചയമാണ് പറഞ്ഞ് ദൈവം ഉറപ്പിച്ച് മുൻപോട്ട് യാത്ര ചെയ്ത അബ്രഹാം ശേഹേമിൽ വന്നു, ശമരിയിൽ വന്നു. അവിടെയാണ് ആദ്യത്തെ യാഗപീഠം പണിത്. അബ്രഹാം ദൈവത്തെ ആരാധിച്ച സ്ഥലം. അപ്പൊ ആരാധനയ്ക്ക് പാരമ്പര്യമുള്ള സ്ഥലമാണ് ശേഹേം. അബ്രഹാമിന്റെ മകനായി ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകനായി യാക്കോബ്. യാക്കോബ് ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഹാരാനിൽ നിന്ന് യാത്ര ചെയ്ത് പദ്ദൻ അരാമിൽ ചെന്ന് ലാബാന്റെ വീട്ടിൽ പാർത്ത്. സ്തോത്രം. ഒത്തിരി നന്മ അവരുണ്ടായി. 13 വർഷം പോച്ചു പറിച്ചതിൽ നന്മയുണ്ടായി. ഒരു സ്തോത്രം പറഞ്ഞു. അപ്പൊ പോച്ച പറിച്ചത് നന്മയ്ക്ക് വേണ്ടിയല്ല, രണ്ട് ഭാര്യമാർക്ക് വേണ്ടിയാ. പോച്ച പറിച്ചാണല്ലിന് 20 വർഷം കൊണ്ട് അവൻ സമ്പത്തുള്ളവനായി. ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താണെങ്കിലും പുള്ളിക്ക് പൈസ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാതെ. സ്തോത്രം, പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ദൈവത്തിന്റെ സ്തോത്രം. ഭയങ്കര ടെക്നിക്ക് പഠിച്ച പഠിച്ചനായി യാക്കോ. നമ്മുടെ കൂട്ട് മെനക്കെട്ടൊന്നും പുള്ളി 21 ദിവസമൊന്നും കുത്തിയിരുന്ന് ഉപസിക്കുകയൊന്നും ചെയ്തില്ല. പുള്ളിക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹം വേണമെങ്കിൽ പുള്ളി നേരെ പോവും, ആട്ടുംകുട്ടി കയറും, ഒരാടിനെ മേടിക്കും, ഈസ്റ്റേൺ കറിപ്പവിടെ മസാല കിട്ടും, കാപ്പറച്ചടി രുചിയുള്ള സ്വത്രം മസാല മാറ്റി കറി വെച്ചുകൊണ്ട് അപ്പന് കൊടുക്കും. പ്രൈസറോ, ഒരാട്രച്ചിയെ പുള്ളി അനുഗ്രഹം മൊത്തം കൈ മേടിക്കും. പ്രൈസറോ, ഇനി സമ്പത്തുണ്ടാകണമെങ്കിൽ നമ്മുടെ കൂട്ട് ഉള്ള പരിപാടി ഒന്നും പുള്ളി ചെയ്യത്തില്ല. പുള്ളിക്കാരൻ ഒരു മരത്തേക്ക് ഒരു കമ്പൊടിക്കും, അല്പത്തൊലി നിർത്തും, ബാക്കി പാത തൊലി മാറ്റും, പിന്നെയും തൊലി നിർത്തും. അങ്ങനെ ഡിസൈനായിട്ട് തൊലി ഒഴിഞ്ഞും വെച്ച് ആട് വെള്ളം കുടിക്കാൻ വെള്ളത്തിൽ ഇടും. എന്നിട്ട് പുള്ളിക്കറിയാൻ വെള്ളം അനങ്ങിക്കൊണ്ടിരിക്കും. സ്തോത്രം, ഡിസൈൻ കണ്ട് കുടിക്കുന്നതെല്ലാം പുള്ളിയുടെ ആവും. എല്ലാ ടെക്നിക്കിലാണ് പുള്ളി പ്രാപിക്കും. ഇനി ഭാര്യ പണങ്ങി പലരോട് ദൂതായി പഠിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യം നടക്കും. അതിനുള്ള കൗൺസിലിംഗ് ഒന്നും പോകത്തില്ല. എല്ലാം പുള്ളി ടെക്നിക്കിലാണ്. ഈ ടെക്നിക്ക് പ്രാപിച്ച അനുഗ്രഹമെല്ലാം യാബോക്കി വന്നപ്പോ മനസ്സിലായി, അക്കരയ്ക്ക് പനക്കത്തില്ല. സ്തോത്രം. അപ്പൊ നിന്റെ ഇവിടുത്തെ ടെക്നിക്കിലുള്ള പരിപാടിയിലെ യാബോക്ക് വരെ ഉള്ളൂ. യാബോക്കി വരുമ്പോ നീ മുട്ടുമടക്കിയാൽ വിടുതല. പ്രൈസലോ, അവിടെ വെച്ച് പുള്ളിക്ക് മനസ്സിലായി കർത്താവുമായി ഉടമ്പടി മൽപ്പിടുത്തം പിടിച്ചെങ്കിലേ അനുഗ്രഹമുള്ളൂ. തപ്പനെ അവനെ അനുഗ്രഹിച്ചു. നീ ബദേരിപ്പ പറഞ്ഞു, അതെ ഗോവേണി വഴി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ ബദേരിപ്പ പറഞ്ഞു. ബദേരിലോട്ട് പാപ്പുള്ളി വരുമ്പോ തിരുവല്ലായി ഇറങ്ങി. സ്തോത്രം. പുള്ളി നോക്ക്, 12 ആപ്പിള്ളേർ, ഒരു പെണ്ണ്. ഈ കൊച്ചുങ്ങളെ പഠിപ്പിക്കാനുള്ള കോളേജ്, നേഴ്സിംഗ് വിദ്യാലയം, ബിടെക്കിന് വിടാനുള്ള സൗകര്യം, എംടെക്കിന് വിടാനുള്ള സൗകര്യം, പോസ്റ്റ് ബി എസ് സിക്ക് വിടാനുള്ള സൗകര്യം എല്ലാം ഉള്ളൊരു പട്ടണം നോക്കി. നോക്കിയപ്പോൾ അത് ശേഖേം. സ്തോത്രം. ബദേരിപ്പ വിളിച്ചവൻ ശേഖേം ഇപ്പ ആർത്തു. ദൈവത്തിന് സ്തോത്രം. 100 വെള്ളിക്കാശിന് സ്ഥലം മേടിച്ചു. ആമ്പിള്ളേർ 12 പേരും മറ്റു കാര്യങ്ങളൊക്കെ പോയപ്പോ പെങ്ങള് ഒറ്റയ്ക്ക് പട്ടണം കാണാൻ തുടങ്ങി. അന്ന് രാത്രി വീട്ടിൽ വന്നില്ല. അതാ ശേഖേമിന്റെ ഗുണം. പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. സ്തോത്രം. പ്രിസലോ, അപ്പം മേടിച്ച വസ്തുവിൽ നിന്ന് കൊച്ചു വൈകിട്ട് ഷോപ്പിങ്ങിന് പോയതാ. സ്തോത്രം. തിരിച്ചു വൈകിട്ട് വന്നില്ല. തിരക്കി പറഞ്ഞു വസ്തു തന്നവന്റെ വീട്ടിലുണ്ടെന്ന്. പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. മാന്യനായി തല ഉയർത്തി രണ്ടു കൂട്ടവുമായി വന്ന യാക്കോബ് അന്ന് തല കുണിച്ചു. ശമരിയുടെ പ്രത്യേകത അന്തസ്സുള്ള അപ്പന്റെ തല കുണിക്കുന്ന തലമാണ്. പ്രൈസ്തലോ, പ്രൈസ്തലോ. തല കുണിക്കപ്പെട്ടവനായി ശമരിയിൽ താൻ പാർക്കുന്ന അന്ന് രാത്രി പിള്ളേർ 2 കൊലക്കേസി പ്രതിയായി. സ്തോത്രം. ബദേലിൽ ആരാധനയ്ക്ക് വിളിച്ചവൻ ശേഖേമിൽ പാർത്തതുകൊണ്ട് ഒറ്റ രാത്രി മകൾ മറ്റൊരുത്തന്റെ കൂടെ പോയി. പ്രൈസലോ, പ്രൈസലോ. പിറ്റേ ദിവസം 2 ആൺപിള്ളേരെ ലേവിയും ശിമയോനും കൊലക്കേസി പ്രതിയായി. അപമാനിതനായി തല കുണിക്കപ്പെട്ടവനായി കൊലയാളികളുടെ പിതാവായി. പ്രൈസലോ, വഴി പിഴച്ചവളുടെ അപ്പനായി അവൻ ശേഖേമിൽ നിന്ന് പുറപ്പെട്ടു. ശമരിയ തലമുറയെ പിഴപ്പിക്കുന്ന സ്ഥലമാ. ശമരിയ തലമുറയെ കൊലക്കേസി പ്രതിയാക്കുന്ന സ്ഥലമാ. ചില അപ്പന്മാർ 1 വന്നാൽ പഠിക്കും, ചിലർ 10 വന്നാലും പഠിക്കത്തില്ല. അത് വേറെ കാര്യം. യാക്കോബ് വീണ്ടും അവിടുന്ന് ബദേരി പോയി പാർത്തു. കുറെ കഴിഞ്ഞപ്പോൾ പുല്ലില്ലാതെ വന്നു. അപ്പൊ പിള്ളേർ പറഞ്ഞു, മക്കളെ പോച്ച് പറിക്കാനായിട്ട് ശേഖേമി പൊക്കോളാം. എടാ, പണ്ട് 2 ആൺപിള്ളേർ കൊലക്കേസി പ്രതിയായ സ്ഥലമാണെന്നും ഏക പെൺകൊച്ചു പെരച്ച സ്ഥലമാണെന്നും ഒരു ബോധ്യമുണ്ട്. ഈ അപ്പൻ പിന്നെയും പിള്ളേരെ ചൊല്ലി അങ്ങോട്ട് വിടുവോ? എന്നാലും സമ്പത്തിലുള്ള ആർത്തുകൊണ്ട് പിന്നെയും പിള്ളേരെ 15 ചൊല്ലി അങ്ങോട്ട് വിട്ടു. സ്തോത്രം. ഇവന്മാര് 10 പോയതാ, തിരിച്ചു വന്നിട്ടില്ല. കുറെ ദിവസങ്ങളെ അപ്പനെ സ്വസ്ഥതയില്ല. സ്തോത്രം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജോസഫിനെ വിളിച്ചു പറഞ്ഞു, മോനെ അമ്മാര് പോയിട്ട് കുറെ ദിവസമായി കാണുന്നില്ല, നിനക്കൊന്ന് പോവാം. മോഹൻ വലിയ സന്തോഷം. 17 വയസ്സ്, എനിക്കൊന്ന് +2 എക്സാം കഴിഞ്ഞ സമയമാണ്. സ്തോത്രം. കൂടെ കളിക്കാൻ ആമ്പിള്ളേര് 10 ചേട്ടന്മാരില്ലാത്തോണ്ട് പുള്ളി പറഞ്ഞു, അപ്പച്ച ഞാൻ പൊക്കോളാം. നിലയങ്കി വിട്ട് പുള്ളി ഒരു അവധിക്കാല വെക്കേഷന് ചേട്ടന്മാരെ കാണാൻ വേണ്ടി പോവുകയാ. പോകുമ്പോ ലേയ അമ്മച്ചോട് ചമ്മച്ചി ഞാൻ പോകയാ, 10 പേർക്ക് കൊടുക്കാൻ പറ്റില്ല, തന്നാ കൊണ്ട കൊടുക്കാം. ഓരോരുത്തർക്ക് ഓരോ വെറൈറ്റിയാ. ഒരുത്തർ അത്തിയടയെ കഴിക്കത്തുള്ളൂ, മറ്റേ യവത്തപ്പമേ കഴിക്കത്തുള്ളൂ, 3 മുന്തിരിക്കൊലയെ കഴിക്കത്തുള്ളൂ, ഇവർ ഇവർക്കെല്ലാം വേണ്ടത് ഓരോ സൈസിലുള്ള 10 പേർക്കും പായ്ക്കറ്റിനകത്താക്കി കൊട്ടയ്ക്കകത്ത് വെച്ച് 17 വയസ്സാണ് തലേ ചുമ്മി ഇവൻ പോകയാ. 17 വയസ്സ് എനിക്കൊന്ന് പ്ലസ് ടുവിന്റെ എക്സാം കഴിഞ്ഞ സമയമാണ്. സ്തോത്രം. കൂടെ കളിക്കാൻ ആ പിള്ളേർ 10 ചേട്ടന്മാരില്ലാത്തോണ്ട് പുള്ളി പറഞ്ഞു അപ്പച്ച ഞാൻ പോക്കോളാം. നിരയെങ്കിൽ വിട്ട് പുള്ളി ഒരു അവധിക്കാല വെക്കേഷന് ചേട്ടന്മാരെ കാണാൻ വേണ്ടി പോകയാ. പോകുമ്പോ ലേയ അമ്മച്ചോട് വെച്ച് അമ്മച്ചി ഞാൻ പോകയാ, 10 പേർക്ക് കൊടുക്കാൻ പറ്റില്ല, തന്നെ കൊണ്ട കൊടുക്കാം. ഓരോരുത്തർക്ക് ഓരോ വെറൈറ്റിയാ. ഒരുത്തർ അത്യാതയെ കഴിക്കത്തുള്ളൂ, മറ്റോ യവത്തപ്പമേ കഴിക്കത്തുള്ളൂ, മൂന്നാമൻ മുന്തിരിക്കൊലയെ കഴിക്കത്തുള്ളൂ. ഇവർക്കെല്ലാം വേണ്ടത് ഓരോ സൈസിലുള്ള 10 പേർക്കും പായ്ക്കറ്റിനകത്താക്കി കൊട്ടയ്ക്കകത്ത് വെച്ച് 17 വയസ്സാണ് തലേ ചുമ്മി ഇവൻ പോകയാ. ഇപ്പൊ പണ്ട് സ്വപ്നക്കാരനാ, പോകുന്ന വഴിക്ക് ഭയങ്കര സ്വപ്നം കണ്ട പുള്ളി പോലെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. രൂപൻ അച്ചാച്ചനും ഗാദും നഫ്താലിയും ഷിമയോനും പ്രിസലോ ഇസകാറും എല്ലാം ഓടി വരുന്നു. എന്റെ യോസഫെ എങ്ങനെ ഉണ്ടായിരുന്നതാ, എക്സാം ഒക്കെ എളുപ്പമായിരുന്നു, ജയിക്കുമോടാ, ക്ലാസ് കിട്ടുമോ, റാങ്ക് കിട്ടുമോ, എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തമൊക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു, നമ്മുടെ അമ്മച്ചി എന്തി, എന്റെ ബെന്യാമിൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞാൻ ഈ കൊട്ട എടുത്ത് ആത്തു വെക്കും. ദേ അമ്മച്ച നമ്മുടെ അമ്മച്ചി തന്നു വിട്ട കരിച്ചി എന്ന് പറഞ്ഞ് സ്തോത്രം രൂപന്റെ കയ്യിലോട്ട് യവത്തപ്പം കൊടുക്കുന്നു, ഷിമിയന്റെ കയ്യിലോട്ട് പിന്നെ മുന്തിരിക്കൊല കൊടുക്കുന്നു, ഇതെല്ലാം കൊടുക്കും. ഇവരെല്ലാം കഴിച്ചും വെച്ച് എനിക്ക് ഓരോ പീസ് തരുന്നു, അവരിലെ എന്നെ കെട്ടിപ്പിടിച്ച് ഉപ്പ് വെക്കുന്നു എന്നൊക്കെ സ്വപ്നം കണ്ടുപോയി സൂകാരി ചെന്നപ്പോ അവന്മാർ അവിടെ ഇല്ല. സ്തോത്രം. അപ്പൊ മറ്റിടയന്മാർ പറഞ്ഞ് ഇവിടെ കറങ്ങിയിട്ട് അവന്മാർ ദോതാനി പോകുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന കേട്ടു. ചെറുക്കൻ കൊട്ടയം കൊണ്ട് ദോതാനി പോയി, ദൂരെ ദേവന്മാർ കണ്ടു, ഓടി ഇവന്മാർ അടുക്ക വന്നു. ഇവന്റെ സ്വപ്നം എല്ലാം ഉറങ്ങിപ്പിച്ചും കൊണ്ട് കണ്ണു തുറന്നപ്പോ പൊട്ടക്കണ്ടി കിടക്കുക. അതിനിടയ്ക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും പുള്ളിക്ക് ഓർമ്മയില്ല. സ്തോത്രം. ഇവന്മാർ 10 പേര് ക്രിക്കറ്റ് തരുന്ന പോലെ തട്ടി ചെറുക്കനെ. ക്രൈസ്തലോ ശമരിയ പ്രാർത്ഥിക്കുന്നവനെ സഹോദരന്മാർ ദാക്ഷണ്യമില്ലാതെ ഉപദ്രവിക്കുന്ന സ്ഥലമാ. ക്രൈസ്തലോ ശമരിയ പ്രാർത്ഥിക്കുന്നവന് ലഭിച്ച വസ്ത്രം കീറിക്കളയുന്ന സ്ഥലമാ. ശമരിയ പ്രാർത്ഥിക്കുന്നവനെ പൊട്ടക്കെണ്ണിടുന്ന സ്ഥലമാ. ശമരിയ പ്രാർത്ഥിക്കുന്നവനെ സ്വപ്നക്കാരനെ അപമാനിക്കുന്ന സ്ഥലമാ. പ്രൈസലോ എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. ഹല്ലേലൂയ. ശമരിയുടെ വ്യാപാരം എന്ന് പറയുന്നത് പ്രാർത്ഥനയും ദർശനവും വെളിപ്പാടുമുള്ളവനെ 20 കാശിന് വിൽക്കുന്ന സ്ഥലമാ. പ്രൈസലോ പ്രൈസലോ ദൈവത്തിന് സ്തോത്രം. പോലെ ശമരിയെ കുറിച്ച് 2 കാര്യം കൂടെ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. ശമരിയ നാളുകളായി കഷ്ടപ്പെട്ട് നല്ല മുന്തിരി കൊണ്ടുവന്ന് നന്നായി കളമൊരുക്കി കല്ലുപറക്കി കളഞ്ഞ് തടമെടുത്ത് മുന്തിരി നട്ട് വേലി കെട്ടി പന്നി മാറ്റാതെ രാപകൽ ഉറക്കിളച്ച് നടുക്ക് ചക്കും കുടിച്ചിട്ട് അധ്വാനിച്ച് പ്രാർത്ഥനാ മനുഷ്യനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം രാജാവിന്റെ മുന്തിരിയെ കാട്ടി വളഞ്ഞു. സ്തോത്രം. ആയിരക്കണക്കിന് കൊളയിൽ മുന്തിരിക്കൊല ഞാന്ന് കിടക്കുമ്പോൾ ശമരിയുടെ നേതൃത്വം വഹിക്കുന്ന ആഹാബിന് കണ്ണുകടി ഉണ്ടായി. എവിടെ പ്രാർത്ഥിക്കുന്നവന്റെ മുന്തിരിത്തോട്ടം പടരുമോ അവിടെ എതിരായി നിൽക്കുന്ന ഒരു ആഹാബിന്റെ വ്യാപാരമുള്ള സ്ഥലമാണ് ശമരിയ. പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. പ്രൈസലോ പ്രൈസലോ. ഇപ്പൊ ആഹാബിന് സ്വസ്ഥതയില്ല, അവന് മുന്തിരിത്തോട്ടമുണ്ട് സ്വന്തമായിട്ട്. പക്ഷെ അവന്റെ കാട്ടി നന്നായിട്ട് ഇവന്റെ മുന്തിരിത്തോട്ടം വിളഞ്ഞത് കൊണ്ട് ഇവന്റെ മുന്തിരിത്തോട്ടം കാണുമ്പോ പുള്ളിക്ക് ഉറക്കമില്ല. പുള്ളി അസൂയ പെരുത്തിട്ട് കുശുംബ പെരുത്തിട്ട് ഈ മുന്തിരിത്തോട്ടം തകർക്കാൻ വേണ്ടി ഉപവസിക്കുക. ഹലോ. ഇവിടെ മുന്തിരിത്തോട്ടം വളരാൻ ഉപവസിക്കുമ്പോൾ മറുഭാഗത്തൊരു ആഹാബിന്റെ വ്യാപാരം മുന്തിരിത്തോട്ടം തകരാൻ വേണ്ടി. അവൻ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തപ്പോ അവന്റെ ഭാര്യ ഇസബേല് പറഞ്ഞു, അച്ഛാ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാ, എന്നെ ഏൽപ്പിക്ക്, അച്ഛാമാർക്ക് ഒക്കാത്ത പരിപാടി ഒപ്പിച്ചു കൊടുക്കുന്ന അമ്മാമ പറഞ്ഞു ഞാൻ കാര്യം നടത്താം അച്ഛാ. ഇന്ന് കൊണ്ടവന്റെ തോട്ടം ഞാൻ കൈകാര്യം ചെയ്യാം, പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ശമരിയുടെ വ്യാപാരം അറിയാമോ? പ്രാർത്ഥിച്ച് കരഞ്ഞുപവസിച്ച് നട്ടു വളർത്തുന്ന മുന്തിരി തോട്ടത്തെ മുന്തിരി ഫലം കഴിക്കുമ്പോൾ അതിനെ തകർക്കുന്ന വ്യാപാരങ്ങൾ അത് ശമരിയിൽ വ്യാപരിക്കുമ്പോൾ ഇന്ന് രാത്രി ശബരിയുടെ പോരിനെ വെട്ടുവാൻ എന്റെ യേശു ശബരിയിലൂടെ കടന്നു വരുന്ന രാത്രിയാ. വിശ്വാസമുള്ള കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ പരിഹരിക്കാൻ കരുത്തുള്ള ഒരു സ്വർഗം ഈ രാത്രി ഇവിടെ ഉണ്ട്. 2 കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ കുടുംബത്തെ കുപ്പ കുന്നാക്കുവാൻ, നിന്റെ തലമുറയെ ചിന്ന ഭിന്നമാക്കുവാൻ, നിന്റെ തലമുറയെ വഴിപിഴപ്പിക്കുവാൻ, ഹല്ലേലൂയ, വ്യാപരിക്കുന്ന ശബരിയുടെ വ്യാപാരത്തെ വെട്ടുവാൻ കരുത്തുള്ള എന്റെ യേശു ശബരിയിലൂടെ കടന്നു പോകയാലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ യോഗം ഒരുക്കി യോഗത്തിന്റെ പ്രധാന ശുശ്രൂഷയ്ക്കായി പാവം പിടിച്ച നാബോത്തിനെ വിളിച്ചു വരുത്തി മുഖ്യമായ സ്ഥലത്ത് അവനെ ഇരുത്തി. അവനെതിരാളിയായി മൂന്നാല് പേരെ ഇരുത്തി. നിരാത്രി പ്രാർത്ഥിക്കുന്നവൻ ഓർത്തോണം, നിന്നെ തകർക്കാൻ മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ വേദി ഒരുക്കി, വേദി കയറ്റിയിട്ട് എതിരായ ആളുകളെ നിർത്തി നിനക്ക് വിരോധമായി അപമാനം പറഞ്ഞ്, അപവാദം പറഞ്ഞ് നിന്നെ തകർക്കും അനുന്നം വെക്കുന്ന ഉസബേലിന്റെ വ്യാപാരത്തെ വെട്ടുവാൻ നിനക്ക് കരിയത്തിന്റെ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി ശബരിയുടെ പോലിനെ വെട്ടാൻ കരുത്തുള്ള എന്റെ യേശു ശബരിയിലൂടെ കടന്നു വരികയാ. ഓ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിലും നിന്റെ തലമുറയിലും ഇന്ന് രാത്രി എന്റെ യേശുവിന്റെ വിടുതൽ വ്യാപരിക്കുകയാ. ഒരു നിമിഷം എല്ലാവരും ആരാധിക്കട്ടെ. ചില പോലിന്റെ മർമ്മങ്ങൾ ദൈവാത്മ ഭാരമായി വെളിപ്പാട് തരികയാ. ഇന്ന് രാത്രി ആ പോലുകളെ സ്വർഗം അടിക്കുകയാ. മുന്തിരിത്തോട്ടം ക്ഷീരത്തോട്ടമാക്കാൻ നോക്കുന്ന, നന്മയെ പുതിക്കാൻ നോക്കുന്ന, അനുഗ്രഹത്തെ തടയാൻ നോക്കുന്ന, അഭിഷേകത്തെ ഒതുക്കാൻ നോക്കുന്ന, ശുശ്രൂഷയെ അല്ലെ പുടിക്കാൻ നോക്കുന്ന ചില പോലിന്റെ മണ്ഡലങ്ങളെ സ്വർഗം ഈ രാത്രി അടിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്നോട് നന്നായിട്ട് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ എറിക് മസി പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറയണം. നല്ലൊരു അല്ലെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് ബിഫ് വന്ന് പ്രസംഗിച്ച ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ബെന്തിക്കോസുകാരുടെ പ്രസംഗം അന്വേഷിച്ചപ്പോ അതിനിടയ്ക്ക് നിങ്ങളുടെ ആ വിരള ഇഷ്ടമാണെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ കർത്താവിന് ആകെ ഇഷ്ടം നമ്മുടെ പ്രസംഗത്തേക്കാൾ ഈ വികലമാണ്. കർത്താവ് പറഞ്ഞ് നീ വികളം വെച്ചില്ലേ, കല്ലുകൾ വെള്ളം വെക്കുവാണ്. അല്ലേലൂയ്യ, ഇത് നിയമസഭയിലെ ബഹളം, ഇത് ദൈവസഭയിലെ ബഹളമല്ലയോ. അല്ലേലൂയ്യ, എടെ ബെബലമില്ലേ, അങ്ങനൊക്കെ പറഞ്ഞ് നീ ഒന്ന് വിചാരിച്ച് ഇന്ന് രാത്രി നല്ല കൃപ പ്രാപിച്ചു അടങ്ങിയിരിക്കാനൊക്കെ. അല്ലേലൂയ്യ, നന്നായി ദൈവത്തെ സ്തുതിച്ചോ. അല്ലേലൂയ്യ, സ്തുതിച്ച ഭയങ്കര വിടുതലാണെന്നേ. ഈസബേല് നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന് പത്തന്റെ ചോര ഒഴികെ സ്ഥലമാ ശമരിയ. പ്രൈസ്തലോ തീർന്നില്ല. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് സ്വന്തം മക്കളെ മുല കൊടുത്തു വളർത്തിയ അമ്മ കലത്തി വെച്ച് പുഴുകി കേർത്തി കഴിക്കുന്ന ഒരു അറത്തി തിന്ന സ്ഥലമാ ശമരിയ. പ്രൈസ്തലോ മനസ്സിലാകുന്നുണ്ടോ? മകളെ പിഴപ്പിച്ച സ്ഥലം, ആമ്മക്കളെ കൊലക്കേസി പ്രതിയാക്കിയ സ്ഥലം, പത്തന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടം വാങ്ങിയ സ്ഥലം, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ പുഴുങ്ങുന്ന സ്ഥലം. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ശമരിയുടെ വ്യാപാരം വിചാരിച്ചു പത്തനെ ഒരു നിമിഷത്തേക്ക് തുണി മാറ്റി കല്ലെറിഞ്ഞ് അടികൊടുത്ത് പൊട്ടക്കഞ്ചി ഇട്ട് 20 വെള്ളിക്കാശിന് വിറ്റാൽ അവന്റെ സ്വപ്നം തകരുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട. ദൈവത്തിന്റെ പരിപാടി ഞാൻ പറയാം. ഉയർത്താനുള്ള പ്ലാന് ദൈവത്തിന്റെ ആണെങ്കിൽ പദ്ധതിയും ദൈവത്തിന്റെ. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. ദർശനം തന്നത് ദൈവമാണെങ്കിൽ അതിന്റെ പൂർത്തീകരണം ദൈവത്തിന്റെ കയ്യിലാ. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും കുഞ്ഞെ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അതിന്റെ പിന്നെ ദൈവത്തിന്റെ കരം അനുകൂലമാണെങ്കിൽ നിന്നെ ഉയർത്തുന്ന ദൈവമാ. സ്വപ്നത്തിന്റെ സമയമേ എനിക്കറിയത്തില്ല. പണ്ഡിതന്മാര് പറയുന്നത് ഒരു നല്ല സ്വപ്നത്തിന് 30 സെക്കൻഡ് ദൈർഘ്യമുള്ളത്. അത് മൊത്തം ആരും കാണാറില്ല. അതിനിടയ്ക്ക് പട്ടി കുരയ്ക്കുകയോ മൊബൈൽ ഫോൺ ബെല്ലടിക്കുകയോ അല്ലെങ്കിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കുകയൊക്കെ ചെയ്ത് അത് ഇടയ്ക്ക് വെച്ച് മുറിയാനാണ് സാധ്യത. എന്നാ ആര് ശല്യം ചെയ്തേ 30 സെക്കൻഡ് ഒക്കെ ഉണ്ടെന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസഫ് 3 സ്വപ്നമാണ്. രണ്ട് സ്വപ്നം പുള്ളി വീട്ടിൽ വെച്ച് കണ്ടു. പിന്നൊരു സ്വപ്നം ആരാധന കിടക്കുമ്പോ അവിടെ കിടക്കുന്ന ഒരു കണ്ട സ്വപ്നം പുള്ളി വ്യാഖ്യാനിച്ചു. പിന്നെ സ്വപ്നം ഫറവോന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു. 4 സ്വപ്നം കൂടെ മുഴുവൻ സ്വപ്നം കണ്ടെന്നിരിക്കട്ടെ. കണ്ടാ പോലെ നാമോന്ന് പറഞ്ഞത് 120 സെക്കൻഡേ ഉള്ളൂ. എന്നുള്ളത് 2 മിനിറ്റേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞു. സ്തോത്രം. തമ്പുരാൻ ഒരു ദിനം ഉയർത്താൻ 2 മിനിറ്റ് മതി. ഇങ്ങനെ സ്തോത്രം പറഞ്ഞ പോലെ എടാ സ്വപ്നം കൊണ്ടാണ് നീ അടി മേടിച്ചതെങ്കിൽ, സ്വപ്നം കൊണ്ടാ വസ്ത്രാക്ഷേപം സംഭവിച്ചെങ്കിൽ, സ്വപ്നം കൊണ്ടാ പൊട്ടക്കാൻഡി ഇട്ടെങ്കിൽ, സ്വപ്നം കൊണ്ടാ കരയേണ്ടി വന്നതെങ്കിൽ, സ്വപ്നം കൊണ്ടാ നീ വിക്കപ്പെട്ടതെങ്കിൽ പേടിക്കേണ്ട കുഞ്ഞെ, സ്വപ്നം കൊണ്ട് തന്നെ ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. ചേർന്ന് കരം പിടിച്ച് ദൈവത്തെ ശ്രദ്ധിക്കട്ടെ. നീ കണ്ട ദർശനം ദൈവത്തിന്റെ ആണെങ്കിൽ അതേ ഒരു സ്വപ്നം കൊണ്ട് നിന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്നത്തെ പരിശുദ്ധമ ദൂത് പറയുമ്പോ, നീ ഭാരപ്പെടേണ്ട കുഞ്ഞെ, നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ ദൈവമാണെങ്കിൽ നിന്നെ ഉയർത്തുന്നത് ദൈവമാ. ജോസഫ് പോയി വിശ്രമിച്ചെന്നു. അവൻ വിശ്രമിലെ രണ്ടാമനായി. അവൻ അവന്റെ അപ്പനെയും അമ്മയും സഹോദരന്മാരെയും മറന്നില്ല. ഇവന്മാരെ കാലിച്ചാക്കൊണ്ടിരുന്നപ്പോഴൊക്കെ അവൻ നിറച്ചു കൊടുത്തു വിട്ടു. ഒരു ദിവസം രാവിലെ ഈ പുള്ളിക്കാരനാകെ നിരാശയിപ്പം. പുള്ളി നാക്കെടുത്താ പറയുന്നത് ചാകുന്ന കാര്യാ. പുള്ളി ഇപ്പൊ പറയുന്നേ യോസഫ് പോയി, തണ്ടിപ്പ ജിമിയോനും പോയി, ബെന്യാമിന്റെ പാൻ തുടങ്ങണം, പെങ്കൊച്ചും പെഴിച്ചു. പ്രീസലോ സ്തോത്രം. ഞാൻ ഇനി എന്റെ നിറയെ ദുഃഖത്തോടെ. അങ്ങനെ പുള്ളി പാതാളം കണ്ടോണ്ടിരിക്കുമ്പോ ഒരു രഥചക്രത്തിന്റെ കരുക്ക ഇരുക്ക കാതി മുടങ്ങും. സ്തോത്രം. തന്റെ വീട്ടിൽ ആദ്യമായിട്ട് രഥം വരിക. താൻ നോക്കിയപ്പോ വന്ന രഥം ഓടിച്ചോണ്ട് വന്നതിന്റെ കയ്യിൽ 70 പേർക്കുള്ള വിസ ഒന്നിച്ച് സ്റ്റാമ്പ് ചെയ്തേക്കും. സ്തോത്രം പറഞ്ഞു. പാസ്പോർട്ട് എടുക്കാതെ, വിസായിക്ക് പോയി എംബസി ക്യൂ നിൽക്കാതെ, ഒന്നിച്ച് 70 പേർക്ക് ഫാമിലി വിസ കിട്ടിപ്പോയി. ഒറ്റ ചരിത്രം ലോകത്തിലുണ്ട്. അത് യാക്കോബിനും പിള്ളേർക്ക്. നമ്മുടെയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പോയതാണ്. രണ്ടുപേരും മൂന്നുപേരൊക്കെ പോയി. സ്തോത്രം. ഒന്നിച്ച് 70 പേർക്ക് ഫാമിലി വിസ അടിച്ച് രാജാവിന്റെ ഫ്ലൈറ്റിൽ പോയ പുള്ളികളാ. സ്തോത്രം പറഞ്ഞ രാജാവിന്റെ രഥത്തെ പോയി മച്ചേ. ഈ യോസഫ് ഈ മിസ്രയേമി കൂടെ 2 പ്രാവശ്യം സഞ്ചരിച്ചെന്ന ദേശം കാണാൻ. 2 പ്രാവശ്യം പോയപ്പോ കണ്ട പ്രധാനപ്പെട്ട പഠനത്തിലെല്ലാം പുള്ളി ഓരോ പാണ്ഡികശാല പഠനം 7 പഠനത്തെ നല്ല കാലത്ത് സമ്പാദിച്ചു വെക്കാൻ. സ്തോത്രം. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി പാണ്ഡികശാല പണിതില്ല. അപ്പൊ ആൾ ചോദിച്ചു, യോസഫ് നീ എന്നെ ഇവിടെ മാത്രം ഒന്നും പണിയാത്തേ? അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു, അത് ഹോശൻ ദേശമാണ്. നൈൽ നദിയുടെ എക്കൽ മണ്ണ് വന്ന് ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ് ഹോശൻ ദേശം. അവിടെ ഞാന് എന്റെ രക്തത്തിൽപ്പെട്ടവർ വരുന്നുണ്ട്. അവർക്ക് വീടൊരുക്കാൻ പോയാൽ, സ്തോത്രം, ഞാൻ വീടൊരുക്കിയാൽ രഥമയച്ച് ഞാൻ അവരെ കൊണ്ടുവരും. അവര് വരുമ്പോ പാർക്കാൻ, നാട്ടുകാർക്ക് പാണ്ഡികശാല വെക്കാനല്ല ഹോശൻ ദേശം, അത് ഭക്തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കാനാ. കരമടിച്ച് ദൈവത്തെ സൂക്ഷിച്ചാട്ട്. അപ്പൊ നല്ലൊരു ഹോശം ദേശം അവനിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഭക്തന്റെ തലമുറയും ബന്ധവും വന്നപ്പോൾ അവൻ അവിടെ അവരെ പാർപ്പിച്ചു. സ്തോത്രം. ഈ അപ്പനെല്ലാ പിള്ളേരെ അനുഗ്രഹിച്ച് കണ്ട ചത്തെന്ന് പറഞ്ഞ പിള്ളേരെ, പിള്ളേരുടെ കൊച്ചുമക്കളെ കൈപണച്ചു വെച്ച് അനുഗ്രഹിച്ച് ഈ മനുഷ്യൻ അപ്പന്റെ മുഴുവൻ ആഗ്രഹം ഈ യാക്കോബ് സാധിച്ചു. അവസാനം തന്നെ കൺമുമ്പ് വെച്ച് നാട്ടുകാരും പിള്ളേരും കാല് പാലാതെ സ്വന്തമായി കാലെടുത്ത് കട്ടിലെ വെച്ച് സ്വന്തം അടിയേച്ചായി പ്രാണയത്ത്. അത് ഭയങ്കര ഭാഗ്യമാണ്. സ്വന്തം പറഞ്ഞു പ്രീസലോ. ആ പാരലൈസായി നാട്ടുകാർ കാലുവാരിയോ പിള്ളേർ കാലുവാരിയോ ഒന്നും ചത്തതല്ല, തന്നെത്താ കാലെടുത്ത് കട്ടിലെ വെച്ച് സ്വന്തം അടിയേച്ചാരി പ്രാണനെ വിട്ടു. ഭക്തന്റെ മരണമാണ്. പക്ഷെ മരിക്കുമ്പോ പുള്ളിക്കാർ കാര്യം പറഞ്ഞു, എന്റെ ബോഡി കൊണ്ട് അവിടെ അടക്കണം. സ്തോത്രം. ഇവിടെ അടക്കുന്നതിന്റെ വ്യക്തപ്പാട് നമുക്കറിയാം. ഇത് അവിടുന്ന് ബോഡി ഇവിടെ കൊണ്ടുവന്ന് അടക്കാൻ ഭയങ്കര പങ്കപ്പാടാണ്. എങ്കിലും അപ്പന്റെ ആഗ്രഹം മോൻ സാധിച്ചു. സ്തോത്രം. മിസ്രയേമിന് ഈ ബോഡി സകലവിധമായ പ്രധാനമന്ത്രിയുടെ അപ്പനെന്നുള്ള ബഹുമാനം കൊടുത്ത്, അന്ന് ആചാരപടി ഉണ്ടോ എനിക്കറിയത്തില്ല, എന്തെങ്കിലും നടത്തി കൊണ്ട മക്ബര ഗുഹയിൽ അടക്കി. സ്തോത്രം. പക്ഷെ ഈ അപ്പൻ മാന്യമായി ടീച്ചറുക്കാൻ പിള്ളേർക്ക് 12 എടുക്കുമ്പോൾ വസ്തു എഴുതിയപ്പോ ഈ യോസഫിന് ഈ യഹൂദന്മാര് തന്നെ പാർക്കുന്ന യഹൂദി 10 സെന്റ് കൊടുത്ത വല്ല തെണ്ണമുണ്ട്. സ്തോത്രം. പോട്ടെ, ഗലീലയിൽ 10 സെന്റ് കൊടുത്ത വല്ല കുഴപ്പമുണ്ടോ? ഈ മനുഷ്യൻ കൊടുത്ത് എനിക്കതാ സങ്കടം. പുസ്തകം വായിച്ചപ്പോ ഒറിജിനൽ യഹൂദന്മാർ പറഞ്ഞ യഹൂദ 10 സെന്റ് യോസഫിന് കൊടുത്തില്ല, ഗലീലയിൽ കൊടുത്തില്ല. ഈ സമ്മിശ്ര ജാതി പാർക്കുന്ന ശമരിയിൽ, ശേഖേമിൽ, പ്രീസലോ പ്രീസലോ സൂഹാറിൽ വസ്തു എഴുതി യോസഫിനോട്. എനിക്ക് ഒത്തിരി ദണ്ണമുണ്ടായി വാസ്തവത്തിൽ. സ്തോത്രം. ഞാൻ ഉടനെ ഈ 70 പേരെ ഒന്നിച്ച് നിരാശപ്പെട്ട് അപ്പനെ അവിടെ കൊണ്ടുപോയി വിശന്നപ്പോ ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റി ചാക്കുംപടി അണന്നു കൊടുത്ത് ശവം വരെ ഇവിടെ കൊണ്ടുണ്ടാക്കി ചെറുങ്ങനെ മാന്യമായി സ്ഥലം കൊടുത്ത് അവിടെ കുഴപ്പം തന്നെ. സ്തോത്രം. എനിക്ക് ആദ്യ ദണ്ണം വന്നതിന് പിന്നെ ഭൂത് വന്നത്. സ്തോത്രം. സ്വർഗം പറഞ്ഞു, മോനെ നീ ആ സ്ഥലം സൂക്ഷിച്ചു നോക്കിയടാ, എടാ ഭക്തന്റെ കണ്ണിരി വീണ സ്ഥലമാ. പ്രീസലോ. 10 ജ്യേഷ്ഠന്മാരും മാറി മാറി ബോളി പോലും ഇവിടെ തട്ടുമ്പോൾ തലയിൽ വെച്ച് അപ്പം തിന്നിട്ട് രൂപേണ ചാച്ച, ഗാദ ചാച്ച, നത്താലിയ ചാച്ച എന്നൊക്കെ വിളിക്കുമ്പോൾ, കണ്ണി ചോരയില്ലാതെ ഭക്തനെ അടിക്കുമ്പോൾ, സ്വപ്നക്കാരന്റെ ദർശനക്കാരന്റെ കണ്ണുനീരിൽ രക്തത്തുള്ളിയായി വീണ സ്ഥലമാണ്, അത് ഭക്തന്റെ അവകാശമാ. എടാ ഭക്തന്റെ അവകാശത്തിന്മേൽ തുട്ടന്റെ കൈക്കൊരു വാടത്തിലടാ, അത് അവനുള്ള അവകാശമാ. കരമടിച്ച് ദൈവത്തെ സുളിച്ചേ, ഇന്നിലത്ത് ദൈവത്തിന്റെ പൈതലെ, നീ കരഞ്ഞ മണ്ഡലം മറ്റൊരുത്തര് എന്റെ ദൈവം കൊടുക്കുകയില്ല. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്, നീ പ്രാപിച്ചത് ഒരു ദൂതൻ അനുവദിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീരിവിടെ മണ്ഡലം നിനക്കും നിന്റെ തലമുറയ്ക്കും അളവ് നൂല് മനോഹര ദേശത്ത് പിടിച്ച് അളന്നു തരുന്ന ഒരു സ്വർഗമുണ്ട്. ഓ ഹല്ലേലൂയ്യ. പറഞ്ഞ പച്ച ഭയങ്കര സന്തോഷമായി കേട്ടോ. ഹല്ലേലൂയ. യോശുവയെ കൊണ്ട് സ്ഥലം അളപ്പിച്ചു കൊടുപ്പിച്ചപ്പോൾ ഭക്തനായ യോസഫിന്റെ വസ്ത്രാശയം സംഭവിച്ച, അപമാനിക്കപ്പെട്ട, അടികൊണ്ട പൊട്ടക്കെത്തി വീണ ഭക്തന്റെ സ്ഥലം അവന്റെ തലമുറക്ക് എഴുതി കൊടുത്തു. സ്തോത്രം. മൊത്ത സ്ഥലം കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി ഇരട്ടി പങ്കുകൊടുത്തു. സ്തോത്രം പറഞ്ഞ് ദൈവത്തിന്റെ കാര്യപരിപാടിയെ മനശ്ശെയും എബ്രഹീമിനെയും രണ്ടു ഗോത്രമാക്കി എണ്ണിട്ട് രണ്ടു ഗോത്രം കൊടുത്തപ്പോ ഈ സ്ഥലം മൊത്തം കൂടെ അവന്റെ ആയി. എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ തലമുറയെ കുറിച്ച് പത്തക ദൈവത്തിനുണ്ടെങ്കിൽ ആരെല്ലാം അവകാശം വെട്ടിമാറ്റാൻ നോക്കിയാലും ഇതത്തെ ദൂത് വിളിച്ചു പറയാ, സ്വർഗം കൽപ്പിച്ച വാഗ്ദത്തമാണെങ്കിൽ നിന്റെ തലമുറ കടന്നു തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തെ പോലെ വിശ്വസ്തതയുള്ള ഒരു ദൈവം വേറെ ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സമയം ഓടിപ്പോന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ജോസഫ് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു പൊട്ടക്കിണറാണ്. സ്തോത്രം. വഴിപോക്കർ പോകുന്ന വഴിയറമ്പിലെ കിണറാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണല്ലോ വഴി നടന്ന് യേശു കിണറിന്റെ അടുക്ക് വന്നേക്കുന്നത്. സ്തോത്രം. യേശു ജോസഫ് പൊട്ടക്കിന്റെ കിടപ്പുമ്പോ ഇസ്മായിലി കച്ചവടക്കാരുടെ കിണറിന്റെ അത് വഴി നടന്നു വന്നെന്ന. അങ്ങനെ പണ്ടേ ഉള്ള വഴിയാണ് ഇത്. സ്തോത്രം. ഈ വഴിയറമ്പിൽ അന്നുള്ള കിണർ പൊട്ടക്കിണറാണ്. പക്ഷെ ഇപ്പൊ യേശു വന്നപ്പോ കിണറ്റി വെള്ളമുണ്ട്. സ്തോത്രം. നമ്മുടെ എല്ലാം വീട്ടിൽ ഓരോ കിണറുണ്ടല്ലോ. നിങ്ങൾ ഭാവന എന്ന് കണ്ടേ കിണർ അവരുടെ വീട്ടിലെ? എല്ലാ കിണറിനും മോട്ടർ വെച്ചിട്ടുണ്ടല്ലോ. 2 SPO, 1.5 SPO, 1 SPO വെച്ചിട്ടുണ്ടല്ലോ. മോട്ടർ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടുള്ളത് കൊണ്ട് ഓരോ തൊട്ടിയും കയറും വെച്ചിട്ടില്ലേ? നിങ്ങൾ നോക്കിക്കേ, എല്ലാവരുടെയും കിണറ്റ് തൊട്ടിയും കയറും ഉണ്ടല്ലോ. എന്നാ തിരുവല്ല ഈ പഞ്ചായത്ത് കിണറുണ്ട്. ഈ പഞ്ചായത്തിലെ ഒരു വാർഡുകാർ മൊത്തം നിനക്ക് ഓരാവുന്ന വലിപ്പത്തിലാണ് കിണറ്. നമ്മുടെ കൂട്ടെ ഇന്നർ സർക്കിളിൽ എനിക്കും പാരിക്കും പിള്ളേർക്കുള്ള കിണറല്ല. സ്തോത്രം. ആര് വന്നാലും കോരാവുന്ന പോലുള്ള കിണറാ. 4 സൈഡിൽ നിന്ന് വെള്ളം കോരാ. കപ്പിയുണ്ട്, പാലമുണ്ട്, വീതിയുണ്ട്, വലിപ്പമുണ്ട്, വെള്ളമുണ്ട്. പക്ഷെ തൊട്ടിയും കയറില്ല. മോട്ടറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒറ്റ പഞ്ചായത്ത് കണ്ടി തൊട്ടിയും കയറില്ല. സ്തോത്രം. ആവശ്യക്കാരൻ വീട്ടിൽ നിന്ന് വേണേ കൊണ്ടുവന്നോണം, ആവശ്യം പോലെ കോരിക്കൊണ്ട് പോകണം. അതാ കിണറിന്റെ വ്യവസ്ഥ പഞ്ചായത്തിന്റെ. നമ്മുടെ കിണറ്റിൽ നമ്മുടെ തൊട്ടിയും കയറാൻ വെച്ചിരിക്കും. നമുക്ക് മാത്രം ഉള്ളതാണല്ലോ. ഗേറ്റിൽ പട്ടി ഉണ്ട്, കേരളം ബോർഡ് ഉണ്ടല്ലോ. ആരും കയറത്തില്ല. എന്നാൽ ഈ കിണറ് ദാഹിക്കുന്നവനൊക്കെ വന്നോണം. വരുന്നവൻ വെറുതെയുള്ള പാത്രം കൊണ്ട് വന്നോണം. നിന്റെ പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് കോരിക്കോണം. സൗജന്യമായി കൊണ്ടുപോകണം. സ്തോത്രം. ഒറ്റ വ്യവസ്ഥ. ദാഹിക്കുന്നവനൊക്കെ വരട്ടെ, ഇച്ഛിക്കുന്നവനൊക്കെ സൗജന്യമായി കോരിക്കൊണ്ട് പോകൂ. കിണർ നിറഞ്ഞു കിടക്കോ. ഇനി അവിടെ എന്റെ യേശു വന്നാലും നോക്കി നിൽക്കണം. ഒരാൾ വെള്ളം കൊണ്ട് തൊട്ടി കൊണ്ട് വരുന്ന നോക്കി നിൽക്കുക. മനസ്സിലല്ലേ? ഭയങ്കര ദാഹം അവന്റെ കിണറ്റി വെള്ളം കൊണ്ട് തൊട്ടി കയറില്ല. ശബരിയാക്കാരി പാത്രം കൊണ്ട് വന്നിട്ട് നിൽക്കുക. മനസ്സിലായോ? പ്രൈസ്തലോ. പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള ഭക്തരെ അടിച്ചിടുമ്പോൾ പൊട്ടക്കണറാ. 10 ജേഷ്ഠന്മാരെ മാറി മാറി വിളിച്ച് പൊട്ടിക്കരയുന്ന കണ്ണുനീര് വീണപ്പോൾ ജേഷ്ഠന്മാര് വിചാരിച്ചത് കണ്ണുനീര് കാണാൻ ആരുമില്ലെന്ന. ഇവിടെ എല്ലാം അളക്കാൻ യന്ത്രമായല്ലോ. സ്തോത്രം. നിന്റെ പ്രഷർ അളക്കാനേ, ഷുഗർ അളക്കാനേ, കൊളസ്ട്രോൾ അളക്കാനേ, ബ്ലഡിന്റെ അളവ് അളക്കാനേ എല്ലാം ഉള്ള ഉപകരണം കണ്ടുപിടിച്ച് നടക്കുന്ന എത്ര ആണ്, എത്ര കിലോമീറ്റർ വേഗത്തിലാണ് പോയത്, നിന്റെ പൾസ് അറിയാന്, നിന്റെ ഹാർട്ടിന്റെ ബീറ്റ് അറിയാന് എല്ലാം ഉള്ള ഉപകരണമുണ്ട്. പക്ഷെ കണ്ണുനീർ അളക്കുന്ന മെഷീൻ ഇല്ല. ഇന്ന് വരെ ഒരൊറ്റ മെഡിക്കൽ ശാസ്ത്രം കണ്ണുനീർ അളക്കാൻ മെഷീൻ കണ്ടുപിടിച്ചില്ല. അതെന്റെ കഥാവിന്റെ കയ്യിലാ. ഇതിനകത്ത് നാട്ടുകാരുടെ എല്ലാ കണ്ണുനീരിന്റെ അളവെ മനസ്സിലാക്കുന്നുണ്ടോ? നീ ഭാര്യ ആരും കാണാതെ, ഭർത്താവ് കാണാതെ കരഞ്ഞത്, ഭാര്യ കാണാതെ കരഞ്ഞത്, അറിയാതെ കിടഞ്ഞത്, കമ്പറ്റിക്കാൻ അറിയാതെ കിടഞ്ഞത്, നാട്ടുകാര് കാണാതെ കിടഞ്ഞത്, നീ ഒറ്റയ്ക്ക് നിലപിടിച്ചത്, ഇന്നത്തെ ആരും കണ്ടില്ലെങ്കിലും എന്റെ കൂടെ പറപ്പേ, നിന്റെ കണ്ണുനീര് മുഴുവൻ എന്റെ കർത്താവിന്റെ തുരുത്തിയിലുണ്ട്. വിശ്വാസമുള്ളവർ കരമണിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഭക്തന്റെ നിലവിളി അളക്കുന്ന ഒരു സ്വർഗമുണ്ട്. അർത്ഥമാന വൈദ രാജധിവന ഒരു നിമിഷം എല്ലാവരും ആരാധിക്കട്ടെ. ഇന്ന് രാത്രി നിന്നെ അപമാനിച്ചപ്പോൾ, നിന്നെ വേദനിപ്പിച്ചപ്പോൾ, നിന്നെ ഉപദ്രവിച്ചപ്പോൾ, നിനക്ക് അപമാന കല പറഞ്ഞപ്പോൾ ഓണമാശം എല്ലാരും ഉറങ്ങിയപ്പോ നീ ഉറങ്ങിയില്ല, കട്ടിലിറങ്ങി മുട്ടുകുത്തി. എപ്പോഴോ ഉറക്കത്തിൽ പ്രാർത്ഥന ഇടയ്ക്കിന് മയങ്ങിക്കാണും, പിന്നെയും ഉണർന്നപ്പോ പിന്നെയും കരയുക. ആര് കണ്ടില്ല കുഞ്ഞി, ആര് കണ്ടില്ല, പക്ഷെ സ്വർഗം കണ്ടു. വലിച്ചു കേറ്റുമ്പോ പൊട്ടക്കിണറ, 20 കാശിന് വിൽക്കുമ്പോ പൊട്ടക്കിണറ. പക്ഷെ ഇന്നും ആ കിണറുണ്ട്, അത് പൊട്ടക്കിണറല്ല. ഹല്ലേലൂയ, അത് യോസഫിന് കൊടുത്ത നിലത്തിനകത്ത്. സഹോദരൻ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ യേശു പറയും, വരുമ്പോൾ യോസഫിന് യാക്കോബ് കൊടുത്ത നിലത്തിനകത്ത്, യോസഫിന് കണ്ണുനീരി വീണ സ്ഥലത്ത്, ഇതാ ഒരു കിണറ് പൊട്ടക്കിണറല്ല, ഉറവുള്ളതാ. ഇന്ന് രാത്രി കഴിഞ്ഞ കുഞ്ഞെ, നിന്റെ കണ്ണുനീരിനെ നാളെ വറ്റാത്ത ഉറവയാക്കാൻ കരുത്തുള്ള ദൈവത്തെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ ആത്മാവിക്കാണുകയാ. ഇന്നലകളിൽ നീ കരഞ്ഞത്, അപമാനിക്കപ്പെട്ടത്, നിന്ദിക്കപ്പെട്ടത്, തുഷിക്കപ്പെട്ടത്, പൊട്ടിക്കരഞ്ഞത്, പാവിട്ട് നിലവിളിച്ചത്, മാറത്തടിച്ചത്, ഓ ഇന്ന് രാത്രിയുടെ സ്വർഗമല്ലേലൂയ. ചില വറ്റാത്ത ഉറവയാക്കി മാറ്റാൻ പോവുകയാ. നിനക്ക് വേണ്ടി മാത്രമല്ല, ദാഹിക്കുന്നവരൊക്കെ കുടിക്കുവാൻ, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര മൃഗസന്തോഷമുണ്ട്! ശമരിയുടെ പോരിനെ, തലമുറയെ അപമാനിക്കുന്ന, തലമുറയെ പീഡിപ്പിക്കുന്ന, തലമുറയെ രാത്രി കിഡ്നാപ്പ് ചെയ്യുന്ന, തലമുറയെ കൊലക്കേസി പ്രതിയാക്കുന്ന, തലമുറയെ പുഴുകി തിന്നുന്ന, ഭക്തനെ കല്ലി മുന്തിരിത്തോട്ട ചീരത്തോട്ടമാക്കുന്ന, ഭക്തനെ അപമാനിച്ച് പൊട്ടക്കെട്ടി തള്ളുന്ന, ശമരിയുടെ പോരിനെ അഴിക്കാൻ കരുത്തുള്ളവൻ അതാ ശമരിയുടെ കടന്നു വരികയാണോ? പിശാച് വിചാരിച്ചത് അതുവഴി യേശു വരത്തില്ലെന്ന്. കാരണം യഹൂദന്റെ പ്രമാണം കൊണ്ട് നടച്ചേക്കുക. സ്തോത്രം, യേശു ലോകത്തിലേക്ക് വരുമ്പോ പ്രമാണം, ഒരൊറ്റ യഹൂദൻ ശമരിയും കൂടെ പോകരുത്. പ്രമാണം കൊണ്ട് എന്തിനാ അടച്ച ഉത്തരം? പ്രമാണത്തെ നിവർത്തിക്കാൻ ഒരുത്തം വരുന്നുണ്ട്. അവൻ ഈ ശമരിയുടെ കേറിയാൽ നൂറ്റാണ്ടുകളായി കുടിയിരിക്കുന്ന പോരിനെ അവൻ വെട്ടും. പിശാചിന്റെ പ്രവൃത്തി അടിപ്പാനത്ര മനുഷ്യപുത്രം വന്നത്. ഇന്ന് രാത്രി പിശാച് അതിരിട്ട മണ്ഡലത്തിൽ, ഇനി കയറെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ, എന്റെ സ്വർഗത്തിന്റെ കാൽപാതകൾ ചലിക്കുന്ന രാത്രിയാ. വിശ്വാസ ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പിശാചിന്റെ വിധി അഭിഷക്തൻ അവിടെ കടക്കരുത്. അഭിഷക്തൻ കടന്നാൽ ഈ പോരടിയും. പ്രൈസലോ, പ്രൈസലോ. ആരാധനയെ കുറിച്ച് ഇവർക്ക് അറിവുണ്ട്. സ്തോത്രം. യേശു അവിടേക്ക് വന്ന് നിൽക്കുക. നിൽക്കുമ്പോൾ ഒരു ശമരിയക്കാരി കഥ പറഞ്ഞു, അല്പം കുടിക്കാൻ തരണം. അവള് വസ്ത്രധാരണമൊക്കെ നോക്കി, നീ ഒരു യഹൂദനാണ്, ശബരിയക്കാരി എന്നോട് വെള്ളം ചോദിക്കുന്നുവോ? യേശു പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനമാണ്. ശ്രദ്ധിച്ച് എന്തൊരു നല്ല ഭയങ്കര സംഭാഷണമാ. നീ അവിടെ നിന്നാ അവളെ സമയമില്ലല്ലോ. നീ ഒരു യഹൂദൻ എന്ന് അവള് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനമാ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് വെള്ളം ചോദിക്കുകയും അവൻ നിനക്ക് വെള്ളം തരികയും ചെയ്യുമായിരുന്നു. പ്രൈസലോ. ഇങ്ങോട്ട് വെള്ളം ചോദിച്ചോ പറയാണ്, ആരാന്ന് മനസ്സിലായാൽ അങ്ങോട്ട് വെള്ളം തരാൻ പോവുകയാ. അപ്പൊ ഇവിടെ പറഞ്ഞ യജമാനെ, അത് നിനക്ക് തൊട്ടി കയറില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ കിണറിന്റെ ആകെ പ്രസംഗം തൊട്ടി കയറുക. സ്തോത്രം. അപ്പൊ ഇവിടെ പറയാ, കർത്താവേ നിന്നിരുന്നില്ല, തൊട്ടി കയറില്ല. രണ്ടാ, നിനക്ക് വലിയ അറിവില്ലല്ലോ, ഇത് ആരമുള്ള കിണറാ, ശ്രദ്ധിച്ചേ. സ്തോത്രം. ആരിവിടെ ആരത്തെ അറിഞ്ഞിട്ട് അതിലെ വെള്ളത്തെ ഉള്ളം കൈ വഹിക്കുന്നതാ നിൽക്കുന്നേ. അവനോട് ഇവിടെ പറയാ, നിനക്ക് ആരും അറിയത്തില്ലെന്ന്. ഇന്ന് രാത്രി എന്റെ കുഞ്ഞെ നിനക്കറിയത്തില്ല, പക്ഷെ എന്റെ യേശുവിന്റെ സകലത്തിന്റെ ആരം അറിയാം, പിശാചിന്റെ ആരം അറിയാം. എത്ര ആഴത്തിലുള്ള ബന്ധനമാരും അഴിക്കാൻ കരുത്തുള്ളവനെ വന്നേക്കുന്നേ. അവള് പറയാ, നിനക്ക് ആരം അറിയത്തില്ലല്ലോ. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞെ നിനക്ക് ആഴം തോന്നിയാലും. സ്തോത്രം. പിന്നെ അവള് പറഞ്ഞത്, ഈ യാക്കോബ് ഞങ്ങൾക്ക് തന്നതാ, ഞങ്ങൾ പാരമ്പര്യമായി കുടിച്ചു വരുന്നതാ. സ്തോത്രം. വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളോട് അഴിച്ചിട്ട് യേശുവിന് എടുക്കൽ. യേശു പറഞ്ഞു, ഈ പാരമ്പര്യത്തിന്റെ വെള്ളം കുടിക്കുന്നവനല്ല, എല്ലാ ഞായറാഴ്ചയും വന്ന് കുടിച്ചിട്ട് പോന്നെങ്കിലും അവൻ ഇറങ്ങുന്നത് ദാഹിച്ചോണ്ടാ. സ്തോത്രം. നേരെ പോന്ന കൂൾബാറിലോട്ടാ. പ്രീസനോ ഇന്ന് വരെ അവന്റെ ദാഹം മാറിയിട്ടില്ല. എന്നാ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. അപ്പൊ അവള് പറഞ്ഞു, കർത്താവേ ഞാൻ ഇവിടം വരെ വന്ന് ഈ വെള്ളം എന്നും കോരാതിരിക്കാൻ ആ വെള്ളം എനിക്ക് തന്നെ. കർത്താവ് തരാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. സ്തോത്രം. എല്ലായിടത്തും കൊടുക്കുന്നവർ ഇവിടെ കിട്ടത്തില്ല. ഇതിനകത്ത് കയറി ഇത് കെട്ടിയാണെന്ന് തോട്ടോ. വ്യവസ്ഥയുണ്ട്. നല്ല സ്തോത്രം പറഞ്ഞ എല്ലാവർക്കും വന്ന എപ്പോലും കുടിച്ചിട്ട് എപ്പോഴും പോകാൻ പറ്റുന്ന സ്ഥലമല്ല ഇത്. സ്തോത്രം. ഇതിന് വ്യവസ്ഥയുള്ളതാ. നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ടോ, ഒറ്റയ്ക്കുള്ള കൂടി മതി, ഭർത്താവിനെ വിളിച്ചോണ്ടോ. സ്തോത്രം. അപ്പൊ അവള് കൊഞ്ചിക്കൊടിഞ്ഞ് നഖമൊക്കെ അടിച്ച് കണ്ടാൽ ഈ 45 ആളിലും ചുടിതാടുന്നോണ്ട് അറിയത്തില്ലല്ലോ. 27 തോന്നിക്കും. പിന്നെ പുരുവോ പഠിച്ച് കണ്ണു എഴുതി കൂട്ടക്സ് വിട്ട് നമുക്ക് പ്രായം അറിയത്തില്ലല്ലോ. ഡൈവിടെ ചെയ്താ പിന്നെ പറയണ്ട. സ്തോത്ര പെണങ്ങല്ലേ, നാളെ വേറെ ആളാ. ഒരു സ്തോത്രം പറഞ്ഞേ. അല്ലേലൂയ്യ. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊഞ്ചി കുറച്ച് പറഞ്ഞു, എന്റെ കല്യാണമൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഗുഡ് ന്യൂസിൽ ഒരു പരസ്യം ഇട്ടിട്ടുണ്ട്. തന്റേതല്ലാത്ത കാരണത്താൽ ഇങ്ങനെ ഒഴിഞ്ഞു പോയത് കൊണ്ട് അത്യാവശ്യക്കാർ വന്നായിരുന്നു. ഒരു വാർത്ത നിൽക്കുന്നവൻ ആരും അറിയാവുന്നവനാ. ഇതൊക്കെ മനസ്സിലായില്ല. സ്തോത്രം. കർത്താവ് എന്റെ കുഞ്ഞ് ഇപ്പൊ പറഞ്ഞത് ശരിയാ. ഇപ്പോഴും അങ്ങനെ കറക്റ്റായിട്ട് ഒരാളില്ല, പക്ഷെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു. സ്തോത്രം. അഞ്ചാമത്തെ വിവാഹം എന്ന ഡൈവോഴ്സ് ആയ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിലാ കിട്ടിയേ. ആറാമത്തെ എന്റെ ഗുഡ് ന്യൂസ് കൊടുത്തേക്കുന്നേ. നമുക്കറിയത്തില്ല, നമ്മളെല്ലാം പോയി ഗതികേട് ചാടുമല്ലേ ഓരോന്ന്. അല്ലേലൂയ്യ. ആ കൈപൊക്കെ ഉണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവളെ അടിമുടി വിവേചിച്ച് ആരമറിയാവുന്നത് യേശു പറഞ്ഞു, കുഞ്ഞേ നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാന്ന് മനസ്സിലായോ? നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാ നിൽക്കുന്നത്. ദൈവത്തെ സുളിക്കട്ടെ, ഇന്ന് രാത്രി നിന്നെ ഉള്ളതുപോലെ വിവേചിപ്പാൻ കരുത്തുള്ള എന്ന് യേശു ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സാധാരണ കെന്തിങ്ങനെ ഉച്ചയ്ക്ക് ആളുകൾ വരാറുണ്ട്, അതുപോലാണ് ഓർത്തത്. ഹല്ലേലൂയ്യ. ഇവിടെ ഞെട്ടിപ്പോയി. ഇവിടെ പറഞ്ഞു, നീ ഒരു പ്രവാചകനാ, ഇവിടെ വെളിപ്പാട് വർദ്ധിക്കുക. അടുത്ത് വരുമ്പോഴേ വെളിപ്പാട് കൂടുന്നേ. അകലെ നിന്നാ പറഞ്ഞതിനകത്ത് കാടച്ചിയാ ബഹളമാണൊക്കെ. അത് അകലെ നിൽക്കുന്നതുകൊണ്ടാ. സ്തോത്രം. ഈ അന്യഭാഷയൊക്കെ ഇവർക്ക് മനസ്സിലാകത്തില്ല. ഇവന് ഏത് ഭാഷ അറിയാം? അങ്ങനെ മലയാളം ശരിക്കും അറിയത്തില്ല. സ്തോത്രം. ഇപ്പൊ ഹിന്ദി പാടിയപ്പോ എത്ര പേരാ പിടികിട്ടിയത്? നമ്മുടെ മാതൃഭാഷയാ, അറിയത്തില്ലല്ലോ. എന്നാലും നീ അന്യഭാഷ വിട്ടാൻ സങ്കടം. ഹിന്ദി കിട്ടാതിന് സങ്കടമില്ല. പണ്ടൊന്നും മലയാളം എഴുതി വെച്ചാൽ പാടത്തില്ലല്ലോ കൂടെ. ഹിന്ദി മലയാളം എഴുതി വെച്ചേക്കും, അത് പാടത്തില്ലല്ലോ. വിക്കി വിക്കി അല്ലേ പറയുന്നത്. സ്തോത്രം. ഞങ്ങളുടെ അപ്പനും ചേട്ടന്മാരും കച്ചവടക്കാരായിരുന്നു. അപ്പൊ ഈ കച്ചവടക്കാർ പറയുന്ന ഭാഷയുണ്ട്. അത് ഞങ്ങളുടെ അച്ഛനും പിള്ളേരും തമ്മിൽ സംസാരിക്കുന്ന ഒരു 2 രൂപ കൂട്ടി കൊടുക്കാനാണ് അച്ഛൻ പറയും, മോനെ കാളക്കണ്ണ് കൊടുത്തു കൊടുക്കാന്ന് പറയും. 2 കുറയ്ക്കാനാണ് പറയും, കാളക്കൊമ്പ് വെട്ടാന്ന് പറയും. മറ്റേ കാളക്കണ്ണ് കൊടുക്കാൻ പറയും, കാളക്കൊമ്പ് വെട്ടാൻ പറയും. 2 കൂട്ടാനാണെ കാളക്കണ്ണ്, കുറയ്ക്കാനാണെ കാളക്കൊമ്പ് വെട്ടാൻ പറയും. 3 രൂപയാണെ പറയും, തേങ്ങാക്കണ്ണ് കൊടുത്തു കൊടുക്കാൻ പോട്ടെന്ന് പറയും. സ്തോത്രം. ഒരു 4 പുള്ളി പറയും, കട്ടിക്കാൽ അടിയടാ, അടുത്ത ആളിനെ വിളി. പ്രീസലോ. ഒരു 5 പുള്ളിക്കാരൻ പറയും, എടാ ഒരു കൈ കൂട്ടാ മോനെ, അടുത്ത ആളിനെ വിളി, സമയം പോന്നു. അപ്പൊ ഒരു കൈ എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വിളിയിട്ട് 5 രൂപ കൊടുക്കാനാ പറഞ്ഞേ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? 7 രൂപയാണ് അച്ഛൻ പറയും, 1 വിടാ മോനെ, അടുത്ത ആള് വരട്ടെ, തിരക്കല്ലേ കടേ. അപ്പൊ നാട്ടുകാരെ എന്താ രാവിലെ തൊട്ട് കാളക്കണ്ണ്, കാളക്കൊമ്പ്, കട്ടിക്കാല്, തേങ്ങാക്കണ്ണ് എന്ന് പറഞ്ഞോണ്ടിരിക്കാണേ. അവര് പറയും, അപ്പനും മകൻ വട്ടാന്നേ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ പെട്ടി കാശി കൊണ്ടോണ്ടിരിക്കുക. അല്ലെ, ഇത് അപ്പനും മക്കളും മനസ്സിലാകുന്ന ഭാഷയാണ്, നാട്ടുകാർക്ക് മനസ്സിലാകാനല്ല. നല്ല അന്യഭാഷ സ്തോത്രം പറയുന്ന രാത്രി അഭിഷേകം ചെയ്തേക്കുന്നത് ദൈവത്തെ ആരാധിക്കാനല്ലേ? ദൈവത്തെ തുടിക്കുകയ. സ്വർഗം അഭിഷേകം നാട്ടുകാർക്ക് പിടികിട്ടാനല്ല, പിശാചി വിറയ്ക്കുന്ന ഭാഷയായത്. ഇന്ന് രാത്രി നീ അഭിഷേകം പ്രാപിച്ചേ കുഞ്ഞെ, അഭിഷേകത്തോടെ കരമടിച്ച് എന്റെ ദൈവത്തെ ആരാധിക്ക. ഹല്ലേലൂയ്യ. പ്രൈസ് ദി ലോർഡ്. മുഖമൊടിയത്തില്ല, നിന്റെ പ്രസംഗ ശൈലി കൊണ്ട് മുഖമൊടിയത്തില്ല എന്ന ഇതിനകത്തെ അഭിഷേകത്താൽ സകല മുഖമൊടിയാൻ പോകുക. നിന്റെ തല ഉയർത്താൻ കഴിയാതെ തൂട്ടാൻ പറ്റ സകല ദുഃഖങ്ങൾ രാത്രി അഭിഷേകത്തിൽ ഒടിഞ്ഞു മാറുകയ. വിശ്വാസമുള്ളവർ മാത്രമേ രാത്രി അഭിഷേകത്തിന് ദൈവത്തെ ആരാധിക്കട്ടെ. നേരെ മാറ്റിക്കളും, വെള്ളവും പോയി കിണറും പോയി ആടും പോയി ആക്കവും പോയി എല്ലാം വെള്ളം പറഞ്ഞു. ഞങ്ങളും ആരാധിക്കുന്നവരാ, സ്തോത്രം. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഡ്രം സെറ്റും വൃന്ദംപാടും ഒക്കെ വെച്ച് പാടാൻ തുടങ്ങി. അത്യാവശ്യമാണ്. ഞങ്ങളും ഇപ്പൊ അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, ഉറക്കെ അല്ലെ പറഞ്ഞു. സ്തോത്രം. പിന്നെ ഒരു വ്യത്യാസം, നിങ്ങൾ അവിടെ ആരാധിക്കും, ഞങ്ങൾ ഇവിടെ ആരാധിക്കും. യേശു പറഞ്ഞു, കുഞ്ഞേ അവിടെ ഇവിടെ കാണുന്നു ആരാധനയല്ല, അതൊക്കെ ആൾക്കൂട്ടങ്ങളാ. സ്തോത്രം പറഞ്ഞാട്ട്. അവിടെ ഇവിടെ എല്ലാം ഉള്ളത് ആരാധനയല്ല. ഡ്രംസെറ്റ് വായിച്ചാൽ ആരാധനയാകത്തില്ല, ഋതം പാടടിച്ചാൽ ആരാധനയാകത്തില്ല, ഓർഗം വായിച്ചാൽ ആരാധനയാകത്തില്ല, കൈവീശി പ്രൈസ് ആൻഡ് വർഷിപ്പ് വെച്ചാൽ ആരാധനയാകത്തില്ല. ആരാധന എന്നാന്ന് ആരാധന ഏറ്റെടുക്കുന്നവൻ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഇത് പെന്തിക്കോസ്തുകാർ പറഞ്ഞതല്ല. ആരാധന ഏറ്റെടുക്കുന്ന കുഞ്ഞാടായി യേശു പറഞ്ഞു, എന്റെ കുഞ്ഞെ സത്യ നമസ്കാരികൾ ദൈവത്തെ ദൈവമാത്മാവാകയാൽ അവനെ ആത്മാവിലും സത്യത്തിനും ആരാധിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനകത്ത് ശ്രദ്ധിക്കുകയാ. ആരാധന പ്രാപിച്ച ദൈവമേ ഇതിനകത്ത് ആരാധന അറിഞ്ഞ ആരാധിക്കട്ടെ. അവിടെ ഇവിടെ കണ്ട പാരമ്പര്യ ആരാധന വിട്ട് ദൈവിക സത്യ ആരാധനയ്ക്കായി നീ അത് ഇറങ്ങി തിരിക്ക്. ആരാധന ഏറ്റെടുക്കുന്ന യേശുവിനാത്രി ശമരിയിലൂടെ കടന്നു പോകയാലോ. ആരാധനയുടെ ആരം പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു ഈ സ്ത്രീ എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ദാഹവും പോയി. പ്രീസലോ വെള്ളം കുടിക്കാതെ ദാഹം മാറി. അവൾ കുടം അവിടെ വെച്ചു. അവൾ പറഞ്ഞു, നീ മശിഹയാ. പ്രീസലോ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അഭിഷേകം പ്രാപിച്ച യോഹന്നാൻ പോലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്നുള്ള വെളിപ്പാട് കിട്ടിയുള്ളൂ. പ്രീസലോ പക്ഷെ 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ലോകത്തിൽ ആർക്കും കിട്ടാത്ത വെളിപ്പാട് ലോക പാപി എന്ന് മുദ്ര കുത്തിയ ശബരിയക്കാരി പറയുക, നീ മശിഹയാ മശിഹയാ. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല, അവൻ മശിഹയാ. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി ഈ മൈതാനത്ത് വന്നിരിക്കുന്നത് എന്റെ യേശു മശിഹയാ. നിന്റെ പാപ ചുമക്കുവാൻ, നിന്റെ പാപക്കട കഴുകുവാൻ, നിന്റെ ശാപം അഴിക്കുവാൻ, നിന്റെ രോഗ ചുമന്ന് മാറ്റുവാൻ കരുത്തുള്ള സാക്ഷാൽ മശിഹയാണോ. യഹൂദനാന്ന് വിചാരിച്ച ദാഹത്തീരത്തില്ല, യജമാനെന്ന് വിളിച്ച ദാഹം തീരത്തില്ല, പ്രവാചകനാന്ന് ഗ്രഹിച്ച് ദൂത് കേട്ട ദാഹം പോത്തില്ല. യേശു മശിഹയാന്ന് ഗ്രഹിച്ചപ്പോൾ ഹല്ലേലൂയ പാപം കഴുകിക്കളയുന്ന, ശാപം ചുമന്നു മാറ്റുന്ന, രോഗം എടുത്തു കളയുന്ന, ഓ ഹല്ലേലൂയ പുനരുത്ഥാനം തരുന്ന മശിഹയെ കണ്ടപ്പോൾ അവിടെ ദാഹം മാറി. അവർ പാത്രമ ചൊട്ട ഓട്ടമ പട്ടണത്തിലേക്ക് പദ്ധതിന്ന് പറഞ്ഞ്, നിങ്ങൾ അറിഞ്ഞോ ഞാൻ കാണാൻ ദേവനെ കണ്ടു, സാക്ഷാത് മശിഹയെ, ആ സാക്ഷാത് മശിഹയെ. ഇതിനകത്ത് യോഗം കഴിയുമ്പോ പ്രിയ ദൈവ വൈദരെ നീ ഒരു കാര്യം പറഞ്ഞ, ഞാൻ മശിഹയെ കണ്ടിട്ടാ വരുന്നത്. എല്ലാം ഹല്ലേലൂയ വിടിവിപ്പാൻ കരുത്തുള്ള ശബരിയുടെ ശാപം അടിക്കാൻ കരുത്തുള്ള അന്യാരാധന മണ്ഡലങ്ങളെ അഭിഷേകത്തിൽ നിലർത്താൻ കഴിവുള്ള ഒരു മശിഹയെ ഞാൻ കണ്ടിട്ടാ വരുന്നത്. ഞാൻ ഈ ദൂതിന് പരിസമാപ്തി കുറിക്കുമ്പോൾ നിരത്തിൽ തലമുറയെ കുറിച്ച് നീ ഭാരപ്പെടുന്നു. നീ പാർക്കുന്ന ഭവനം ഒരു ശബരിയിലെ ശേഖയെ പോലെ, ഒരു സൂഹാറ് പോലെ, ഒരു ദോധാൻ പോലെ, ദർശനമുള്ളവനെ തകർക്കുന്ന, സ്വപ്നക്കാരനെ അപമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെ പൊട്ടക്കെട്ടിയിടുന്ന, മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുന്ന, തലമുറയെ അപമാനിക്കുന്ന, പെൺമക്കളെ പീഡിപ്പിക്കുന്ന ഒരു മണ്ഡലമാണോ കൂടെ ഭാര്യ പ്രിയ മാതാവേ പിതാവേ സഹോദര സഹോദരി പേടിക്കണ്ട. ഇന്ന് രാത്രി പിശാച് അതിരിട്ടിരിക്കുകയാ. ഇതുവഴി മശിക വരല്ല, മശിക ഗലീല കടലിക്കൂടെ വേണേ ഗലീലയ്ക്ക് പൊക്കോണം. അല്ലേലൂയ, ഇല്ലട പിശാച്, ഇന്ന് രാത്രി എന്റെ യേശു ശബരി കൂടെ വരുകയാ. ഓ അല്ലേലൂയ, അതിന്റെ വെള്ളത്തിൽ നിന്ന് വിചാരിച്ച മണ്ഡലത്തിൽ, വെള്ളത്തിൽ നിന്ന് വിചാരിച്ച മണ്ഡലത്തിൽ എന്റെ യേശു ശബരിയിൽ കൂടെ വരുകയാ. എന്തിനറിയാമോ? നിനക്കൊരു വിടുതൽ തരുവാൻ, നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ, നിന്റെ തലമുറയെ വിടുവിപ്പാൻ ഇന്ന് രാത്രി എന്റെ യേശുവിടെ വന്നിട്ടുണ്ട്. ഓ റബ ശബ്ദരാജ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ദൂതിന്റെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ ദൂതി ഞാൻ ഏറ്റെടുക്കുന്നു. ഈ രാത്രി എന്നെ ഉള്ളതുപോലെ അറിഞ്ഞ് വിടുവിപ്പാൻ കരുത്തുള്ള എന്റെ യേശു എന്റെ കൂടാരത്തിൽ വരണം. എന്റെ തലമുറയിൽ അവന്റെ വിടുതൽ വെളിപ്പെടണം. ഒരു നിമിഷത്തെ കാര്യം എഴുന്നേക്കല്ല, ഞാൻ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നോട് പറയുന്നു, ഇന്ന് രാത്രി ഇവിടെ വന്ന ഓരോ ജീവിതത്തിന്റെ മേൽ നീ വിചാരിക്കുന്നതിനപ്പുറത്ത് ഇതുവരെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു വിടുതൽ പകരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വാസമുള്ളവരുടെ മാത്രം കരമുയരട്ടെ. ദൈവസന്നിധാനം എഴുന്നേൽക്കാം. ആ ഉയർത്തപ്പെട്ട കരങ്ങൾ മുഴുവൻ യേശുവിന്റെ നാമത്തിൽ, ആ രണ്ട് കരങ്ങൾ ഉയരട്ടെ, രണ്ട് കരങ്ങൾ ഉയരട്ടെ. ജീസസ്, ജീസസ്, നിന്റെ ഏറ്റവും അടുക്കൽ നിന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുന്നത് ബഹുമാനായ രാജു ഭൂമക്കാര പാസ്റ്ററുടെയോ എം പി ജോർജ് കുട്ടി പാസ്റ്ററുടെയോ പി സി ചെറിയാന്റെ ബലഹീനമായ കൈയല്ല, നിന്റെ കൈയെ പിടിച്ചിരുന്ന കോലശന്റെ കൈയെ പിടിച്ചവൻ. ഹല്ലേലൂയ, കോലശന്റെ വലങ്കരത്തെ പിടിച്ചവൻ നിന്റെ കരത്തെ പിടിക്കാൻ പോകയാ. നിന്റെ മുമ്പിലെ താമ്ര കഥ ഉടയാൻ പോകയാ. ഇനി ഓടാമ്പൽ ഖണ്ഡിക്കപ്പെടാൻ പോകയാ. നിന്റെ മുമ്പിലെ ആഴി ഉണങ്ങാൻ പോകയാ. നദികൾ വറ്റാൻ പോകയാ. തീയുടെ വിലക്കെടാൻ പോകയാ. സിംഹത്തിന്റെ വായടയാൻ പോകയാ. യോർദാന്റെ മേലൊഴുക്ക് തടയപ്പെടാൻ പോകയാ. ചെങ്കടെ ചെങ്കപ്പാതെ ഒരുങ്ങാൻ പോകയാ. നിന്റെ രോഗം ഇപ്പോൾ സൗഖ്യമാവുകയാ. വിശ്വാസത്തോടെ ആ കരങ്ങൾ ചലിച്ചു കൊടുക്കട്ടെ. ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ കരം. ഹല്ലേലൂയ, സാക്ഷാൽ അത്ഭുത മന്ത്രിയായ ദൈവമായ നിത്യപിതാവായ എന്റെ യേശുവിന്റെ അത്ഭുത കരം നിന്നെ തൊടുന്ന രാത്രിയാ. രോഗമേ, രോഗാത്മാവേ, രോഗബന്ധനങ്ങളെ, രോഗബീജങ്ങളെ, നസ്രായന്റെ നാമത്തിൽ ഈ വൻകൂടാരങ്ങളെ വിട്ടുമാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാ. നിങ്ങൾ പുറപ്പെട്ട് സകല ദീനക്കാരെ സൗഖ്യമാക്കുവീൻ എന്ന അധികാരം തന്ന നസ്രായന്റെ നാമത്തിൽ, നസ്രായന്റെ നാമത്തിൽ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നീ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. നിന്റെ വഴി ഇപ്പോൾ തുറക്കട്ടെ. നിന്റെ തലമുറ വിടുവിക്കപ്പെടട്ടെ. എല്ലാ ശാപമണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ അറുത്തുമാറ്റപ്പെടട്ടെ. രണ്ട് കരമടിച്ച് ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവിൻ നാമത്തിൽ എല്ലാം വിളിച്ചാൽ അഭിഷേകത്തോടെ.